Love you, Father. Love you, Father. Love you. സ്വർഗീയ പിതാവേ, ഓമനപുത്രനായ ക്രിസ്തയേശുവിൻ നാമത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ജീവിപ്പാൻ തന്ന മഹാഭാഗ്യ പദവിക്കായി ഞങ്ങളുടെ ആത്മീക നയനങ്ങൾ അങ്ങ് തുറന്നു തരികയാണ്. ഞങ്ങളുടെ ഓമന കുഞ്ഞുങ്ങളുമായി ഞങ്ങളുടെ സന്ധിയിലേക്ക് വരും. അങ്ങില്ലെങ്കിൽ ഞാനൊരു ശൂന്യത, അങ്ങാണ് സകലത്തിനും മതിയായ. മകളെല്ലാം ഞങ്ങളുടെ കരങ്ങളിൽ ക്രിസ്തുയേശു നാമത്തിൽ ഞങ്ങളെ അങ്ങ് സൂക്ഷിക്കുകയാണ്, ക്രിസ്തുവിൽ അങ്ങ് ഞങ്ങളെ വെച്ചിരിക്കുകയാണ്. ജനത്തോട് ഇടപെട്ടെ, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്നുള്ള ഞങ്ങളുടെ വചന പ്രകടനം. സകലാജ്ഞതയുടെ പിശാചി കെട്ടിയ എല്ലാ കോട്ടകളെയും ഞങ്ങളുടെ ആത്മാവ് ഇടിച്ചു കളയുവാൻ ഇതാ ശുശ്രൂഷ ഞങ്ങളുടെ കരങ്ങളിലേക്ക് അങ്ങ് നയിച്ചാട്ടെ, നടത്തിയാട്ടെ, ഇപ്പോഴും തുടർന്നു. വിവിധ സോഷ്യൽ മീഡിയകളിലൂടെ അങ്ങേ ശ്രദ്ധിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങൾ, ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത സൃഷ്ടാവേ, അവിടെ ഓമനപുത്രനായ ക്രിസ്തുവിൽ ഇവരെ അങ്ങിലേക്ക് ആദായപ്പെടുത്തിയാട്ടെ. അതെ അപ്പ, ഞങ്ങളെ അങ്ങിലേക്ക് ആദായപ്പെടുത്തിയാട്ടെ. അങ്ങ് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നില്ല, ഇതാ അതിനായി ഏൽപ്പിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, വീണ്ടും സ്വർഗത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് സ്വർഗത്തിന്റെ പൗരനായി, സ്വർഗത്തിന്റെ അംബാസിഡറായി, ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത പക്ഷെ ഹൃദയം നിറയെ സ്നേഹമുള്ള സർവശക്തനായ ആ സ്വർഗീയ പിതാവിന്റെ ചിന്തകളുമായി ക്രിസ്തയേശുവിൽ സൂക്ഷിക്കപ്പെട്ട് നിങ്ങളെ അറിയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന കൃപയ്ക്കായ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ പൂർണ്ണമായി ക്രിസ്തയേശുവിൽ ദൈവത്തെ ആശ്രയിക്കും. എന്റെ തല ക്രിസ്തുവാണ്, എന്റെ കർത്താവ് ക്രിസ്തുവാണ്, എന്റെ ഹീറോ എന്റെ മോഡല് ക്രിസ്തുവാണ്, ഞാൻ ആശ്രയിക്കുന്ന പാറ ക്രിസ്തുവാണ്, ഞാൻ അനുഗമിക്കുന്നത് ക്രിസ്തുവിനെയാണ്. ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ എന്ന സന്ദേശം കുറച്ച് നാളുകളായി സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചത് വലിയ അനുഗ്രഹമാണ്, കാരണം നിത്യജീവനിൽ വളരുവാൻ ആ സ്പ്ലിറ്റ് ഓപ്പറേഷൻ നമ്മൾ മനസ്സിലാക്കുന്നുവെങ്കിൽ വളരെ നല്ലത്, ജീവനിൽ വളരെ. നമ്മൾ പലപ്പോഴും അല്ല എപ്പോഴും കറൻസിയിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലെ? കറൻസിയിൽ വളരും, അതിനല്ലേ ജോലിക്ക് കൂടി പോകുന്നത്, കറൻസിയിൽ വളരും. ബാങ്ക് അക്കൗണ്ട് തുടങ്ങി അതിലേക്ക് ഇട്ട് കറൻസിയിൽ വളരും. എമൗണ്ട് 1000, അതെ, ദിനാറോ ദിർഹമോ റുപ്പിയോ ഡോളറോ യൂറോയോ ഏതു ആയിക്കോട്ടെ, 1000, 10000, 100000, 10 ലക്ഷം, കറൻസിയിൽ വളരാൻ ആഗ്രഹിക്കുന്നവർ. പക്ഷെ ജീവനിൽ വളരാൻ ആഗ്രഹിക്കുന്നവർ വളരെ ചുരുക്കമാണ്. അവർക്ക് ബൈബിളിലെ സന്ദേശം എന്തെന്ന് മനസ്സിലായാലേ അവർക്ക് ജീവനിൽ വളരുവാനായിട്ട് കഴിയുള്ളൂ. ദൈവത്തിന്റെ വചനം പറയുന്നു, ജീവനെ ആഗ്രഹിക്കുകയും, റുപ്പി ആഗ്രഹിക്കുകയല്ല ജീവനെ ആഗ്രഹിക്കുകയും, ഡോളർ ആഗ്രഹിക്കുന്നതല്ല ജീവനെ ആഗ്രഹിക്കുകയും. എന്റെ അർത്ഥം റുപ്പിയും ഡോളറൊന്നും വേണമെന്നല്ല, തൽക്കാലം വേണം, മെയിന്റനൻസിന് വേണ്ടി തൽക്കാലം ഉണ്മാനും ഉടുപ്പാനുണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കും. അപ്പോ യഥാർത്ഥത്തിൽ വേണ്ടത് ജീവനാണ്. ജീവനെ ആഗ്രഹിക്കുക ശുഭകാലം കാണിച്ചിരിക്കുകയും ചെയ്യുന്നു. പത്ര സ്നേഹം നമുക്കത് കാണാൻ കഴിയും അല്ലെ, കാരണം ഒന്ന് കേട്ടിട്ടുള്ളതാണ്. അപ്പൊ തന്നെ യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ വന്ന് ജീവൻ തരുവാനുള്ള സമൃദ്ധിയായി തരും. അപ്പൊ ഈ ഭാഗത്തേക്കൊന്നും ആളുകൾ വളരെ ശ്രദ്ധിക്കുന്നില്ല. എസ്പെഷ്യലി എന്റെ സഹോദരൻ, അവരെല്ലാവരും പലപ്പോഴും ആത്മീകർ എന്ന് പറയുന്നവർ ചിന്തിക്കുന്ന ഈ ശരീരത്തിലുള്ള എന്തെങ്കിലും ചെമത്തേരി കൊണ്ട് ഒടുങ്ങുന്ന കാര്യങ്ങളിലെ രോഗസൗഖ്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. ശരീരത്തിലെ കുറച്ച് പണം കിട്ടുന്നു, ഒരു ജോലിക്ക് ഒരു പ്രൊമോഷൻ കിട്ടുന്നു, ഇതൊക്കെയാണ് അവരുടെ ചിന്തയിലെ അനുഗ്രഹം. തീർച്ചയായും അനുഗ്രഹങ്ങളാണ്, പക്ഷെ സെമിത്തേരി കട്ടുകൊണ്ട് പോകുന്നു. എന്നാൽ ജീവനെ ആഗ്രഹിക്കും, ഇപ്പൊ പറയണേ ജീവനെ ആഗ്രഹിക്കുക യേശുഭകാലം കഴിച്ചുകയും ചെയ്തു. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയണോ, യേശു പറയണം ഞാൻ വന്നത് തരാനാണ്. എന്ത് തരാൻ? ജീവൻ തരുവാൻ ഒരു സമൃദ്ധിയായി തരുവാനാണ്. അപ്പൊ അതിൽ വർദ്ധിപ്പാൻ ഒരുവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, യോഹന്നാൻ 17:3 അതിൻ്റെതായ ഫോർമുല എഴുതിയിരിക്കുന്നത്. ജീവനിൽ വർദ്ധിപ്പാൻ അവിടെ എഴുതിയിരിക്കുകയാണ്. അതിന് എന്ത് വേണം? ജീവനിൽ വർദ്ധിക്കാൻ എന്ത് വേണം? അവിടെ എഴുതിയിരിക്കുകയാണ് യേശു പറയുന്നത്, ഏക സത്യ ദൈവമായ നിന്നെയും, പിതാവിനെ കുറിച്ചാണ് യേശു പറയുന്നത്, നീ അയച്ചിരിക്കുന്ന എന്നെയും യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പൊ ആ അറിവിലൂടെയാണ് പിതാവിനെ കുറിച്ചും പിതാവിന്റെ പിതാവ് വായിച്ച പുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചും അറിയുന്നതിലൂടെയാണ് നിത്യജീവൻ. ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നു, വർദ്ധിച്ചു വർദ്ധിച്ചു വന്നുകൊണ്ടേ. ഹല്ലേലൂയ. അപ്പോ ഇത് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വിശ്വാസമായി മാറിയാൽ നല്ലതാണ്. ഒരുപക്ഷെ എന്നെ കാണുന്ന പലരും ഈ വ്യക്തി എന്തോ പല്ല് കടിക്കണെ, ഇതെന്തോ ഇങ്ങനെ 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 എന്ന് പലപ്പോഴും ചിന്തിക്കും. എനിക്ക് ഈ പല്ലുകടിക്ക് നിങ്ങളോട് ദേഷ്യം കൊണ്ടതോ അല്ലാടോ. ശ്രദ്ധിച്ചേ, എന്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്ന ആ ജീവൻ സംസാരിക്കുമ്പോ ലോകത്തിലേക്ക് ഇങ്ങ് വെളിപ്പെടുകയാണ്. അത് ഉൾക്കൊള്ളുവാൻ എന്റെ ബോഡിക്ക് നോർമൽ രീതിയിൽ കഴിയാതെ ആയിത്തീരും. കർത്താവ് പറഞ്ഞു കേട്ടിട്ടില്ലേ, എന്നിൽ വിശ്വസിക്കുന്നവൻ നന്നായി കൈകൊട്ടി ആരാധിക്കും. റോമലേഖനം, അങ്ങനൊരു വചനം ഇല്ലാട്ടോ. നിങ്ങളെ ഒന്ന് അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി പോണത്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ പുറത്ത് ഭയങ്കര ബഹളമായിരിക്കും. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളത്തിൽ നിന്ന്, അതാണ് ജയം. തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും, പുറത്തേക്ക് ഒഴുകും. അപ്പോ ആ വ്യക്തിയുടെ ബോഡിക്ക് നോർമൽ രീതിയിൽ ഹാൻഡിൽ ചെയ്യാന്ന് പോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയ. ഇതിപ്പോ എന്റെ ഒരു പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് തോന്നും, എനിക്ക് ആ പ്രശ്നം വലിയ സന്തോഷമാണ്. കാരണം ജീവൻ വെളിയിലേക്ക് ഒഴുകുകയാണ്. ഹല്ലേലൂയ. അപ്പോ ഈ ജീവനിൽ വളരണം, ഇതിന് വളരണം. ഹല്ലേലൂയ. ബാങ്കിൽ നിറച്ച് പണമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളം പേർക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക അല്ലേ, കൊടുത്തോണ്ടിരിക്കുക അല്ലേ, വന്നുകൊണ്ടിരിക്കുക, ഇങ്ങനെ പണം വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല, അത് കൊടുത്തുകൊണ്ടേയിരിക്കുക, വന്നുകൊണ്ടേയിരിക്കുക. അപ്പൊ ഇതേപോലെ ജീവൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. അങ്ങനെ ജീവൻ കൊടുത്തുകൊണ്ടേയിരിക്കുക, കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇവര് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴോ വീണ്ടും വന്നുകൊണ്ടേയിരിക്കും, കൊടുക്കുന്നുണ്ട് വീണ്ടും ഉണ്ട്, ഉള്ളവന് വീണ്ടും കിട്ടും. അല്ലെങ്കിൽ ഒരു താലത്തുള്ള അത് വർക്ക് ചെയ്താൽ രണ്ട് താലത്തുള്ള വർക്ക് ചെയ്താൽ അത് നാല് താലത്തുള്ള വർക്ക് ചെയ്താൽ എട്ടായി, അങ്ങനെ അങ്ങ് പോവുകയാണ്. ഉള്ളവന് വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അല്ലാത്തവരെ കൊടുക്കാതെ ഇരിക്കുന്നവരാണ് തളർന്നു തളർന്നുള്ളത്. ഹല്ലേലൂയ. കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തില് ഞാൻ ഇതുവരെ പ്രസംഗിച്ചിട്ടില്ലാത്ത ഒരു ടൈറ്റിലാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയമാണ് ദൈവം ഇപ്പോഴും പഠിപ്പിച്ചോണ്ടിരിക്കുക. ആ ടൈറ്റിലാണ് ഏക സത്യ ദൈവവും ദൈവങ്ങളും. ആ ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷന്റെ ഒരു ഭാഗം ഇത് മനസ്സിലാക്കണം. ഇത് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിന്റെ വഴികളെ മറച്ചു കളയുന്ന ഒരുവനുണ്ട്. ചങ്കൂർഞ്ഞ 4:4 ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം മനുഷ്യന്റെ മനസ്സുകളെ കുരുടാക്കുന്നു എന്നൊരു വാക്യം. അത് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടും ഇത് പിശാചിന്റെ തന്ത്രമാണ് പണിയാണെന്ന് എന്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടും, അവരിന്ന് സ്വന്തം സാമ്രാജ്യം തീർക്കുന്നത് കൊണ്ടും, സ്വന്തം സാമ്രാജ്യം എന്ന് വെച്ചാൽ മനുഷ്യന്റെ സാമ്രാജ്യം, അതിനുവേണ്ടിയല്ല ദൈവം മനുഷ്യനെ ഉണ്ടാക്കി, അതിൽ നിൽക്കുന്നത് കൊണ്ടും പിശാചിന്റെ പ്രവൃത്തികളൊക്കെ കാണാൻ കഴിയില്ല. സാത്താന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരാകുന്നു. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കുക. ഇന്ന് തോറ്റ് കിടക്കുകയാണ് നല്ലൊരു ശതമാനം. ഇത് പറയുമ്പോൾ തന്നെ അവർക്ക് ദേഷ്യം വരും. അത് തോറ്റതിന്റെ സൂപ്പർലേറ്റീവ് സൈനാണ്. അപ്പോ സംഘം 4:4 ഒന്ന് വായിച്ചു.
ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി.
നമ്മൾ എന്തെങ്കിലും അപ്പുറത്തെ വീട്ടിലെ മറ്റേ ജാതിക്കാരുണ്ട്, ഇപ്പുറത്തെ വീട്ടിലെ അവന്റെ ജാതിക്കാർ, ഇതെല്ലാം പറയും. സുവിശേഷം മനുഷ്യന്റെ അകത്തേക്ക്, യേശു പ്രസംഗിച്ച സുവിശേഷം മനുഷ്യന്റെ അകത്തേക്ക് കടന്നു വരാതെ അവരെ ഇന്നും അവിശ്വാസികളാക്കി നിർത്തിയിരിക്കുകയാണ്. മനസ്സ് കുരുടാക്കിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ മനസ്സ് കുരുടാക്കിയത് എന്തുകൊണ്ടാണ്? വേറെ ഒരു തന്ത്രം മനസ്സിലേക്ക് ഇട്ടു കൊടുത്തു. ഒരു തന്ത്രം മനസ്സിലേക്ക് ഇട്ടു കൊടുത്തു, അങ്ങനെ മനസ്സ് കുരുടാക്കി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് സഹോദരങ്ങൾ തോറ്റു കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ ദൈവം നമ്മളിൽ വസിച്ച് നമ്മളെ ഓരോരുത്തരെയും ജീവിപ്പിക്കുന്ന ആത്മാക്കളാക്കി. ജീവനുള്ള ദേഹിയല്ല, ആദ്യത്തെ പോലെ ജീവനുള്ള ദേഹിയല്ല, ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിന്റെ ഉള്ളിൽ ജീവിപ്പിക്കുന്ന ആത്മാക്കളാക്കി മാറ്റി നമ്മൾ ജീവന്റെ ആ ദൈവത്തെ പോലെ തന്നെ സ്രോതസ്സുകളായി, എങ്ങനെ ദൈവം നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മൾ ആ ജീവന്റെ സ്രോതസ്സുകളായി മാറുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിലേക്കൊന്നും കൊണ്ടുവരാതെ പണ്ട് വിഗ്രഹങ്ങളെ ആരാധിച്ചപ്പോൾ ആ ആരാധിച്ച മനോഭാവത്തോടെ ഇന്ന് യേശുവിനെ അങ്ങ് ആരാധിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു തലമാണ് എന്റെ സഹോദരൻ നല്ലൊരു പങ്ക് അവലംബിച്ചിരിക്കുന്നത്. എന്നാൽ ഇതല്ല ബൈബിളിലെ തലം. ബൈബിളിലെ തലം എന്ന് പറയുന്നത് മനുഷ്യപുത്രന്മാരായ നമ്മളെ ദൈവപുത്രന്മാരാക്കി മാറ്റുന്നതാണ് ബൈബിളിന്റെ തലം. ദൈവപുത്രന്മാരുടെ പ്രത്യേകത നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോളണം. മനുഷ്യപുത്രന്മാരുടെ പ്രത്യേകതയും ദൈവപുത്രന്മാരുടെ അത് തമ്മിലുള്ള വ്യത്യാസം ആദ്യം മനസ്സിലാക്കിക്കോളണം. ഇന്ന് നിങ്ങൾ ഏത് തലത്തിലാണെന്ന് നോക്കണം. ഒരു മനുഷ്യപുത്രനെയും ഉള്ളിൽ അവന്റെ അപ്പൻ, അതായത് ചാക്കോ ആണെങ്കിൽ ചാക്കോ, ജോസഫ് ആണെങ്കിൽ ജോസഫ്, എന്റെ അപ്പന്റെ പേര് ഭൂമിയിലെ അപ്പന്റെ ഒരു ജോസഫ് ആണ്. ഒരു മനുഷ്യപുത്രന്റെ ഉള്ളിൽ, അതായത് എന്റെ പേര് ഷാജി എന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഷാജിയുടെ ഉള്ളിൽ ജോസഫ് വസിച്ച് ജോസഫ് ഇവിടെ പ്രവർത്തിക്കുന്നില്ല. വ്യത്യാസം മനസ്സിലാക്കും. ഇപ്പൊ എനിക്കിപ്പോ ജോഷിനെ കണ്ടു, തൊട്ടടുത്ത പിതാവ് റൈജു ഉണ്ട്. ജോഷിന്റെ ഉള്ളിൽ റൈജു ഇല്ല. കേറിയിരുന്ന് പ്രവർത്തിക്കാനും പറ്റില്ല, അതിനുള്ള സ്ഥലമില്ല. ഇങ്ങനെ തുറന്നു കഴിഞ്ഞ അപ്പൊ തന്നെ കേറാൻ വേണ്ടി തുറന്ന അപ്പൊ തന്നെ ജോഷ് ഔട്ട്. സങ്കല്പം ചോദിക്കുക, അകത്ത് കയറാൻ വേണ്ടി ശ്രമിച്ചത് എങ്ങനെ ഇരിക്കും? ഔട്ടായി. ഇതേപോലെ ഷാജിയുടെ ഉള്ളിൽ ജോസഫ് കയറിയിട്ടില്ല, കയറാൻ പറ്റൂല. ജോസഫിന് ഷാജിയുടെ ഉള്ളിൽ കയറിന് പ്രവർത്തിക്കാൻ പറ്റില്ല. ഇത് മനുഷ്യപുത്രന്മാരും ദൈവപുത്രന്മാരും തമ്മിലുള്ള മേജർ ഡിഫറൻസ് ആണ്. എന്നാൽ ദൈവപുത്രന്മാരങ്ങനെയല്ല. ദൈവപുത്രന്മാരെ കുറിച്ച് പറയുമ്പോൾ ദൈവപുത്രന്മാരുടെ ഉള്ളിൽ അവരുടെ അപ്പനായ ദൈവത്തിന് വസിക്കാൻ സ്ഥലമുണ്ട്. അപ്പനായ ദൈവം ദൈവപുത്രന്മാരുടെ ഉള്ളിൽ താമസിച്ച് അവരിലൂടെ ഭൂമിയിൽ നടക്കും. ഭൂമിയിലല്ലെങ്കിൽ മറ്റ് എവിടെയാണെങ്കിലും അവരിലൂടെ നടക്കും. ഇതാണ് ദൈവപുത്രൻ. ഇതുകൊണ്ടാണ് സെക്കൂർദിന 6:16 പറയുന്നത്, ദൈവം പറയാണ്, ഞാൻ നിങ്ങളിൽ വസിച്ച് ശ്രദ്ധിച്ചാട്ടെ സഹോദരങ്ങളെ, ഇത് നിങ്ങളിൽ നടക്കുന്നുണ്ടോ എന്ന് അവനവനെ തന്നെ ശോധന ചെയ്യുക. ഞാൻ നിങ്ങളിൽ വസിച്ച് നിങ്ങളിൽ നടക്കും. മലയാള ട്രാൻസ്ലേഷൻ നിങ്ങളുടെ ഇടയിൽ നടക്കും എന്നൊക്കെ അങ്ങനെയൊന്നും അല്ല. KJV നോക്കുക, ഐ വിൽ ഡോളി യു ആൻഡ് വാക്ക് ഇൻ യു. ഞാൻ നിങ്ങളിൽ വസിച്ച് നിങ്ങളിൽ നടക്കും. ബ്രദറെ, ഞങ്ങൾ ഈ വചനം നേരത്തെ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് ഒഴികഴിവില്ല. ഗുഡ് 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 ഗുഡ്. പലരും ചിന്തിച്ചു, ഇത് നേരത്തെ കേട്ടതല്ലേ. ഒഴികഴിവില്ലേ. ഇനി ഇതിൽ നടന്നേ പറ്റും. ദൈവം നടക്കുന്നുണ്ടോ നിങ്ങളിൽ? ദൈവം നടക്കുന്നുണ്ടോ? അല്ല ബ്രദറെ, ഞങ്ങൾ ദൈവം നടക്കുന്നുണ്ടെന്ന് പ്രസംഗിക്കുന്നുണ്ട് ബ്രദർ. പ്രസംഗിക്കല്ല, നടക്കുന്നുണ്ടോ? ബി പ്രാക്ടിക്കൽ. അതാണ് ദൈവമക്കൾ. അങ്ങനെ ദൈവം നടക്കുമ്പോ ദൈവത്തിന്റെ ആലോചനയ്ക്ക് അനുസരിച്ചാണ് ഈ മക്കൾ നടക്കുന്നത്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ആത്മാവാൽ നടത്തപ്പെടുന്നവരാണ് ഡാഷ് ഫിലിയാമോൻ. ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ മക്കൾ. അപ്പോ ദൈവമക്കളും മനുഷ്യമക്കളും തമ്മിലുള്ള വ്യത്യാസം, മേജർ ഡിഫറൻസ്, ഒരു മനുഷ്യന്റെ ഉള്ളിലും അവന്റെ മനുഷ്യനായ അപ്പൻ താമസിച്ച് പ്രവർത്തിക്കുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ മക്കളുടെ ഉള്ളിലെ പ്രത്യേകത, ദൈവം അവരുടെ ഉള്ളിൽ താമസിക്കുമ്പോൾ അവരാരായി ജീവിപ്പിക്കുന്ന ആത്മാവായി. ആരെ പോലെ? ക്രിസ്തുവിനെ. ക്രിസ്തു ആരാ? ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ആ ജീവന്റെ സ്രോതസ്സായി മാറുകയാണ്. എങ്ങനെ? ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ. കാരണം ദൈവമാണ് ജീവന്റെ സ്രോതസ്. മനസ്സിലാകുന്നുണ്ടോ? ഇച്ചിരി കൂടി പോയല്ലേ. ഒന്നാം മനുഷ്യനായ ആദം അല്ല ഒടുക്കത്തെ ആദം, വ്യത്യാസമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയാണെങ്കിൽ ഒടുക്കത്തെ ആദം ജീവനുള്ള ദേഹിയല്ല, ജീവിപ്പിക്കുന്ന ആത്മാവാണ്. എന്നിട്ട് പറയാണ് ഒന്നാം ആദത്തെ പോലെ അവനുള്ളവരും ഒടുക്കത്തെ ആദത്തെ പോലെ, ഒടുക്കത്തെ ആദത്തിനുള്ളവർ ഒടുക്കത്തെ ആദത്തെ. പക്കൂർ ഞാൻ 15 പോലെ താഴേക്ക് വായിക്കണോട്ടോ. ഇപ്പൊ വേണ്ട, അപ്പൊ നമ്മുടെ സബ്ജക്ട് ഇതല്ല. അങ്ങോട്ടേക്ക് എത്തിപ്പോയതുകൊണ്ട് അങ്ങോട്ട് തൊട്ടുപോയത്. അല്ല, ഈ ആത്മാവിന്റെ ആഴം കൊണ്ടൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അറിയണ്ടേ നമുക്കിതൊക്കെ? അതേക്ക് പോണ്ടേ? അല്ലല്ലോയ്യ. അതിന് ആദ്യം തന്നെ ഈ തെറ്റായ കോട്ടകൻ ഇടിച്ച് താഴെ ഇട്ടാലേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റൂ. ഇപ്പൊ പിശാച് എന്താ ചെയ്തിരിക്കണേ? പിശാച് ചെയ്തിരിക്കണേ അവ ഭയങ്കര തന്ത്രശാലിയാണ്, തന്ത്രശാലിയാണ്. ആത്മീയനെ പിടിക്കാൻ ആത്മീയ ഉപദേശം കിട്ടുകയുള്ളൂ. ഈ വ്യക്തി അതിൽ കിടന്ന് തൂങ്ങി അവിടെ ജീവിതകാലം മുഴുവൻ കിടക്കും. കഴിഞ്ഞ സന്ദേശങ്ങളിൽ പിശാച് യേശുവിന്റെ സന്ദേശമായ, യേശുവിന്റെ സുവിശേഷമായ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതുകൊണ്ട് നീ മാനസാന്തരപ്പെടുക. ഇതാ പിതാവായ ദൈവം നമ്മളോട് കൂടെ താമസിക്കാൻ വരുന്നു. അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്, ദൈവം ഭൂമിയെ വാഴുവാൻ വരുന്നു. അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്. അത് ഭൂമിയിലെ ഭരണം നിനക്ക് തരുവാൻ, ചെറിയ ആട്ടക്കുടവെ ഭയപ്പെടേണ്ട, കിങ്ഡം നിനക്ക് തരുവാൻ നിന്റെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു എന്ന സന്ദേശത്തെ അവൻ മറച്ചു. നിന്നെ ഒരു ദൈവപുത്രനാക്കി മാറ്റുവാൻ ആ ദൈവം ആഗ്രഹിക്കുന്ന സന്ദേശത്തെ അവൻ മറച്ചു. എന്തുകൊണ്ടാണ് മറച്ചത്? യേശുവിനെ കൊണ്ട് തന്നെ. എങ്ങനെയാണത്? യേശു ആണ് ഏകസത്യ ദൈവം. യേശുവിനെ ആരാ? പലപ്പോഴും പറഞ്ഞു ഈ ബൈബിളില് അങ്ങനെ ഒരു സന്ദേശമല്ല ബൈബിൾ നമ്മുടെ. പകരം ഇത് ഇത് പറഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നേ? ഇത് അറിയിക്കുന്നേ? ഇത് പറഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? ബൈബിളിന്റെ പിതാവിന്റെ ഓപ്പറേഷൻ ഒക്കെ ക്യാൻസൽ ചെയ്തു വിശാജ്. യേശുവിന്റെ സുവിശേഷം മനുഷ്യരെ എടുത്തു കളഞ്ഞു. ആ സുവിശേഷം പ്രകാശിക്കാതെ, ശോഭിക്കാതെ എടുത്തു കളയുകയാണ്. എങ്ങനെ? ഇതാ കർത്താവിന്റെ വചനം പറയുന്നു. യേശു പറയുന്നു, ഞാനാണ് വഴി, എന്നിലൂടെ നിങ്ങൾ പിതാവിന്റെ അടുക്കൽ എത്തണം, ഞാനല്ലാതെ വേറെ വഴിയില്ല. അപ്പൊ വഴിയെ കയറി ഏകസത്യ ദൈവം നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ പിതാവിന്റെ അടുക്കൽ എത്തേണ്ട ആവില്ലല്ലോ. യേശു മറ്റൊരു ഭാഗത്ത് പറഞ്ഞു, ഞാനാണ് വാതിൽ, എന്നിലൂടെ നിങ്ങൾ അകത്ത് കിടക്ക്. പക്ഷെ വാതിലിനെ കയറി ഏകസത്യ ദൈവം നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ പരിപാടി അങ്ങ് തീർന്നില്ലേ? പിന്നെ അതിനോട് ആരും പോകണ്ടല്ലോ. എബ്രായലേഖനം 7:25 പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാ, എങ്കിൽ ആദ്യമായിട്ട് കേൾക്കുന്നവർ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയാ. യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. അപ്പൊ യേശു ക്രിസ്തു മുഖാന്തരം നമ്മൾ എവിടെ അടുക്കണം? ദൈവത്തോട് അടുക്കണം. പക്ഷെ യേശുവിനെ തന്നെ അങ്ങ് ഏകസത്യ ദൈവമാക്കിയ പിന്നെ വേണ്ടിയിട്ട് ദൈവത്തോട് അടുക്ക? പിശാചിന്റെ തന്ത്രം കണ്ടോ? ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 5:9 പറയുന്നു, യേശു ക്രിസ്തു തന്റെ രക്തത്താൽ സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ഉള്ളവരെ ദൈവത്തിനായി വിലക്കി വാങ്ങി. അപ്പൊ യേശു ക്രിസ്തു ദൈവത്തിനായിട്ട് വിലക്കി വാങ്ങി. അപ്പൊ യേശു ക്രിസ്തു തന്നെ ഏകസത്യ ദൈവമാക്കിയ പിന്നെ അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യം, ദൈവത്തിന്റെ അടുക്കേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. സി ഭയങ്കര തന്ത്രശാലിയാണ് പിശാച്. യേശു ക്രിസ്തു നമ്മുടെ കർത്താവാണ്, യേശു ക്രിസ്തു ദൈവപുത്രനാണ്, യേശുവിനെയാണ് നമ്മൾ അനുഗമിക്കുന്നത്, യേശുവാണ് നമ്മുടെ തല. പക്ഷെ യേശുവിന്റെ തലയാണ് ദൈവം എന്ന് ബൈബിൾ പറയും. അപ്പൊ ശ്രദ്ധിച്ചേ. അപ്പോ ഈ ഓപ്പറേഷൻ ക്യാൻസൽ ആകപ്പെട്ടത്. യേശുവിന് സർവ ബഹുമാനവും കൊടുക്കും, പക്ഷേ ദൈവത്തിന്റെ ഇഷ്ടം അത് ക്യാൻസൽ ആകരുത്. കാരണം അവസാനം നമ്മൾ ജഡ്ജ്മെന്റ് സീറ്റിന്റെ അവിടെ എത്തുമ്പോൾ ദൈവം നോക്കുന്നത് കർത്താവാണ്, ജഡ്ജ് ചെയ്യുന്നത് യേശുക്രിസ്തു, ജഡ്ജ് ചെയ്യുന്നത് യേശുക്രിസ്തു പറയുന്നത് എന്നെ കർത്താവെ കർത്താവെ എന്ന് പറഞ്ഞവനല്ല, അതിന്റെ അർത്ഥം ആരാധിച്ചു കൂട്ടിയതിനല്ലെന്ന്, പകരം എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് സ്വർഗത്തിൽ കിടക്കുന്നത്, അതാണ് പിതാവിന്റെ പദ്ധതി. ആ ഇഷ്ടം എന്താണെന്ന് ഇത് ഇന്ന് ദൈവത്തെ ആരാധിക്കുന്ന ജനത്തിൽ നല്ലൊരു പങ്ക്, ഒരു 95% പേർക്കും അറിയത്തേ. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെയാണ് ഈ വിഷയ ഈ പ്രസംഗത്തിന്റെ പ്രാധാന്യം. ബൈബിളിലെ ചില വാക്യങ്ങൾ അവിടെ ഇവിടെയും ചില ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് മൂലവും അതോടൊപ്പം തന്നെ ചില വാക്യങ്ങൾ ഒരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കും ഇല്ലാതെയും യേശുവിനെ ദൈവം എന്ന് വിളിച്ചിട്ടുണ്ട്. പറഞ്ഞ വാക്കിൽ ശ്രദ്ധിക്കുക, ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകളിലൂടെ യേശുവിനെ ദൈവം എന്ന് വിളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പ്രസംഗിച്ച സന്ദേശങ്ങളിലൂടെ മനസ്സിലാക്കി. Romans 9:5 ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാണ്. ഇനി ആവർത്തിക്കുന്നില്ല. ഇപ്പോ താല്പര്യമുള്ളവർ www.kingdommessage.com എന്ന പ്രീവിയ സന്ദേശം പോയി കേൾക്ക്. അതിന്റെ ബ്ലോഗ്, ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കിന്റെ ബ്ലോഗ് നമ്മൾ ഇതിന്റെ താഴെ ഫേസ്ബുക്കിലാണെങ്കിൽ ഇതിന്റെ താഴെ ക്ലിപ്പ് ചെയ്തുകൊണ്ട്. Titus 2:12-13 ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാണ്. പിന്നെ 1 Johannes 5:20 ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണെന്ന് തോന്നും, പക്ഷെ ആ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് അല്ല, പകരം തെറ്റായി ആളുകൾ വ്യാഖ്യാനിച്ച കഴിഞ്ഞ സന്ദേശം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവശാലം വ്യാഖ്യാനം ഇടിഞ്ഞു താഴെ പോകുന്നു. മോനെ എടുത്ത് അപ്പനാക്കുന്ന പദ്ധതി, അവശാലം ദാവീദിന്റെ ഭരണത്തിലേക്ക് ചാടിക്കേറിയതോടെ യേശു ക്രിസ്തു ഒരിക്കലും ചെയ്യുന്നില്ല, അപ്പന്റെ സ്ഥാനത്തേക്ക് കയറുന്നില്ല. യേശു ക്രിസ്തു ദൈവപുത്രനാണ്. യേശു ക്രിസ്തുവിന്റെ എല്ലാ അവസ്ഥകളും Romans 9:6 എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇതാ നമുക്ക് ശിശുജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അത്ഭുതമന്ത്രി, വീരനാഥ ദൈവം, സമാധാന പ്രഭു, ഈ വക കാര്യങ്ങളെല്ലാം ഓൾറെഡി ആ ടൈമിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ യേശുവിന് വരുന്ന സംഭവമാണ്. ഇതൊക്കെ നമ്മൾ അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം. ഇതാ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ എന്തുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഇത് ജനത്തിന്റെ കൺഫ്യൂഷനാണ്. അപ്പൊ ഈ കൺഫ്യൂഷൻ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ അറിയിക്കുന്നത്. അപ്പൊ സത്യമായിട്ട് യേശുവിന് ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ്? യേശുക്രിസ്തുവിനെ കുറിച്ച് എബ്രായ ലേഖനം 1:8 പാഴേക്ക് വായിക്കും. അവിടെ പറയുന്നൊരു കാര്യം, ദൈവം ദൈവത്തോട്, പിതാവായ ദൈവം പുത്രനോട് പറയുന്നു, ദൈവമേ നിന്റെ ദൈവം എന്ന് പറഞ്ഞോണ്. അപ്പൊ യേശുവിനെ വിളിക്കുന്ന വേറെ ദൈവം, അത് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് അല്ല, ശരിയായിട്ടുള്ള കാര്യം. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ? ജനത്തിനൊരു സംശയം ഒന്ന് വായിച്ചിട്ട് ദേവാസമേ, ആ എബ്രായ ലേഖനം 1:8 ഒന്ന് വായിച്ചു.
പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത് നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ, നേരുള്ള ചെങ്കോൽ.
ശ്രദ്ധിച്ചേ, അപ്പോ ആരോടാ പറയുന്ന? വ്യക്തമായിട്ടോ പറയുന്നുണ്ട്, പുത്രനോടോ. യേശുവിനെ കുറിച്ചാ പറയുന്നത്, പിതാവാദൈവം പറയുന്നത്, പുത്രനോടോ. പിതാവ് പുത്രനെ വിളിക്കുന്നത് എന്തുവാ? ദൈവമേ. അപ്പൊ ആരെയാണ് ഈ വിളിക്കുന്നത്? തന്നെ തന്നെ അല്ല വിളിക്കുന്നത്, പിന്നെ ആരെയാ വിളിക്കുന്നത്? പുത്രനെയാണ് വിളിക്കുന്നത്, പുത്രനെ. അപ്പൊ പുത്രന്റെ പേരും എന്തുവാ? ദൈവമേയും തന്നെയാണ്. ഹല്ലേലൂയ. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, നേരത്തെ നിന്നോട് പറഞ്ഞുള്ള കാര്യമുണ്ടോ, മനുഷ്യരിൽ നിന്ന് ജനിക്കുന്ന ഏവനും മനുഷ്യൻ തന്നെയാണ്. ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഏവനും ദൈവം തന്നെയാണ്. പക്ഷെ ആരല്ല? ആ ജനിപ്പിച്ച അപ്പനല്ല, പുത്രനാണ്, ദൈവപുത്രൻ. സ്പീഷ്യസ് നെയിം ദൈവം തന്നെയാണ്. സ്പീഷ്യസ് നെയിം ദൈവമായതുകൊണ്ട് ഏകസത്യ ദൈവമാകുന്നില്ല. ഇവിടെ ചില കൺഫ്യൂഷൻ നമുക്കുള്ളത് ആദ്യം അങ്ങ് പറയാം. നമ്മളുടെ ചിന്തയിൽ ഏത് ചിന്തയിൽ നിന്നും ഒരു നോർമൽ ലോകപ്രകാരമുള്ള ഒരു ഭക്തന്റെ ചിന്തയല്ല, ലോകപ്രകാരമുള്ള ഭക്തന് ധാരാളം ദൈവങ്ങളും. പക്ഷേ ഒരു അറിവ് പ്രാപിച്ച ഭക്തൻ, ആ വ്യക്തിക്ക് അറിയാം ഒരൊറ്റ ദൈവമേ ഉള്ളൂ, ഒറ്റ ദൈവം. ബൈബിൾ അതിനെ സപ്പോർട്ട് ചെയ്യും. ഇതങ്ങ് വിശ്വസിച്ചതിന് ശേഷം, നിങ്ങൾ അങ്ങനെ വിശ്വസിച്ച് അങ്ങനെയാണ് വിശ്വസിച്ചിരിക്കുന്നത്, അതോ പഴയ ടൈപ്പ് കിടക്കുവാണ് കുറെ ദൈവങ്ങളുണ്ടോ? നേരത്തെ കുറെ ദൈവങ്ങളുണ്ടായിരുന്നു നമുക്ക് അല്ലെ, അവിടുന്നൊക്കെ വിട്ടുപോകുന്നത് അല്ലെ. അപ്പോ ഇപ്പൊ ഏക സത്യ ദൈവമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന കൂട്ടരോടാണ് ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ചിന്തിക്കുന്നു. അപ്പൊ നമ്മളുടെ ഈ വിശ്വാസം തന്നെ നമ്മൾ ബൈബിളിൽ നമ്മൾ അങ്ങ് അപ്ലൈ ചെയ്യും. ശ്രദ്ധിച്ചു കേട്ടെ, ഒറ്റ ദൈവമേ ഉള്ളൂ എന്ന് നമ്മുടെ വിശ്വാസം ബൈബിളിൽ നമ്മൾ അങ്ങ് അപ്ലൈ ചെയ്യും. അതോടുകൂടെ കൺഫ്യൂഷനായി, ബൈബിള് പഠിക്കുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടോ, അല്ലാത്തവർക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല, അല്ലാത്തവര് മൊത്തം കൺഫ്യൂഷൻ പിശാച് അവരെ കലക്കിയെടുത്ത് ഈ എന്താ പറയാ അവരുടെ ചിന്തയ്ക്ക് ഒരു എത്തും പിടിയില്ലാത്ത രീതിയിലായിരിക്കും ആയിത്തീരുന്നത്. അപ്പോ ഒരൊറ്റ ദൈവമേ ഉള്ളൂ എന്ന ചിന്തയിൽ ബൈബിള് വായിച്ചു തുടങ്ങി കഴിയുമ്പോ പല ഭാഗത്തും വരുമ്പോ ഇതേപോലെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കും പിന്നെ യഥാർത്ഥത്തിലുള്ളതുമായി ദൈവം എന്ന് പലരെയും പറഞ്ഞിട്ടുണ്ട്. അതിൽ പല ഭാഗത്തും യേശുവിനെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിശാചിന് ഇതൊരു ഗുണമായിരുന്നു. എന്ത് ചെയ്യാം, ദൈവം ഒന്നല്ലേ ഉള്ളൂ, അപ്പൊ ഇവിടെ യേശു ഉണ്ടല്ലോ. അപ്പൊ യേശുവിനെ പിടിച്ച് ആ ഏക സത്യ ദൈവത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതായത് ദൈവത്തിനെ പിടിച്ച ഏക സത്യ ദൈവമായ ആ പിതാവിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിതാവിന്റെ സകല ഓപ്പറേഷനും ക്യാൻസൽ, ദൈവിഷ്ടം മുഴുവൻ ക്യാൻസൽ. ഇനി യേശുവിനെ അനുഗമിച്ച് അവിടെ എത്തണ്ട, പകരം യേശുവിനെ ആരാധിച്ചാൽ മാത്രം മതി. അങ്ങനെയല്ല ഈ ബൈബിൾ, നമ്മൾ യേശുവിന് വേണ്ട ബഹുമാനം കൊടുക്കുന്നു, പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ തന്നെ ബഹുമാനിക്കുന്നു. പക്ഷെ ഈ ബൈബിൾ ഒരൊറ്റ പ്രാവശ്യം പോലും, അതായത് യേശു തന്നോട് നമ്മളോട് പറഞ്ഞിട്ടില്ല തന്നെ ആരാധിക്കാൻ, പകരം 22 പ്രാവശ്യം 4 സുവിശേഷങ്ങളിൽ മാത്രം പറയാണ് എന്നെ അനുഗമിക്കാൻ. അതിന്റെ പ്രാധാന്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ അനുഗമിക്കുന്നതിനെ ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് ആരാധിക്കുന്ന അങ്ങ് കൊണ്ടുവച്ചു. ഇന്ന് ഏത് സഭകളിലും നോക്കിക്കോ, എന്തോ ആ സംഭവം പറയുക, ആരാധിക്കാൻ പോകും, ആരാധിക്കാൻ പോകും. ആരാധിക്കുന്നതിൽ തെറ്റുണ്ടെന്നല്ലേ ഈ പറയണേ, പകരം അനുഗമനത്തെ വിട്ടു. ദൈവിഷ്ടം നടക്കുന്നത് യേശുവിൽ അനുഗമിക്കുന്നതിലൂടെ. അതിന്റെ ലക്ഷ്യം നാം മനസ്സിലാക്കി പ്രവർത്തിക്കണം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരേ ഒരു ദൈവം ഉള്ള എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബൈബിൾ വായിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മൾ അങ്ങനെ കേട്ടും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, ഈ ബൈബിൾ വായിക്കാൻ തുടങ്ങുമ്പോൾ ഇതിന് നോക്കുമ്പോൾ ഒന്നല്ല പലത് കാണും. അപ്പോ കൺഫ്യൂഷനായി. പിന്നെ നമ്മുടെ ഒന്നെന്നുള്ള തത്വം ഇതിനെ അടിച്ചേൽപ്പിക്കാൻ ബുദ്ധിയുടെ പ്രമാണത്തിൽ ആശ്രയി. എന്നിട്ട് അങ്ങനത്തെ ഇന്റർപ്രിറ്റേഷൻ, അവിടുത്തെ ഇന്റർപ്രിറ്റേഷൻ, ഇവിടുത്തെ ഇന്റർപ്രിറ്റേഷൻ എല്ലാം കൂടി ചേർന്ന് കൊണ്ടുവന്ന ഫിറ്റ് ചെയ്യും. അവിടെ നമ്മൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല. റിസൾട്ട് വേണം, എപ്പോഴും റിസൾട്ട്. ഒന്ന് പോയാൽ 3:9 വെച്ച് ചെക്ക് ചെയ്ത് നോക്കണം, റിസൾട്ട് ഉണ്ടോ എനിക്ക്. അകത്തുനിന്ന് വരുന്ന ആ എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളത്തിൽ നിന്ന് വരുന്ന തിരുവെഴുത്ത് പറയുന്ന പോലെയുള്ള ജീവജല നദി എന്റെ അകത്തുനിന്ന് വർദ്ധിച്ചു വരുന്നുണ്ടോ? റിസൾട്ട് ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം നാം വിശ്വസിച്ച തെറ്റാണ്, തെറ്റാണ്. റിസൾട്ട് വേണം. ഉന്നി അവന് 3:9 പറയുന്നു, ദൈവം ചോദിച്ചവൻ പാപം ചെയ്യുന്നില്ല, കാരണം അവന് പാപം ചെയ്യാനുള്ള കഴിവില്ല. മറ്റൊന്ന് കർത്താവ് യേശു ക്രിസ്തു പറയാണ്, എന്നെ വിശ്വസിക്കുന്ന ഉള്ളത്തിൽ തിരുവഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും, പുറത്തേക്ക് ജീവൻ ഒഴുകിക്കൊണ്ടേ കയറിയും. ഇതാണ് ശുശ്രൂഷയുടെ തുടക്കത്തിൽ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അത് സൂം മീറ്റിംഗിലാണോ അതോ ഫേസ്ബുക്കിലാണോ എന്ന് എനിക്കറിയത്തില്ല. അകത്തതിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും ജീവന്റെ നദി. ഹല്ലേലൂയ. അത് കിടന്നിരുന്ന സകല മേഖലകളിലും ചലിക്കുന്ന സകലത്തിന് ജീവൻ കൊടുക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ പാഠം, അനേക ദൈവങ്ങളുണ്ട് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കൺഫ്യൂഷൻ ആയല്ലേ? അനേകം മനുഷ്യരുള്ളതുപോലെ അനേക ദൈവങ്ങൾ ഉണ്ട്. ഞാൻ പറയുന്നല്ല, ബൈബിൾ പറയും. ആ ദൈവങ്ങളുടെ നടുവിൽ ഒരൊറ്റ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് ഏകസത്യദൈവം. അനേക ദൈവങ്ങളുടെ മധ്യേ ഒരൊറ്റ ദൈവമുണ്ട്. ആ ദൈവമാണ് ഏക സത്യ ദൈവം. ഇവരുടെ എല്ലാവരുടെയും പേര് വിളിച്ചിരിക്കുന്നത് ദൈവങ്ങൾ എന്നാണ്. കൺഫ്യൂഷൻ ആയില്ലേ? ഈ ദൈവം എന്ന് പേരെഴുതിയിരിക്കുന്നത് ആരെയാന്ന് എങ്ങനെ വിളിച്ചറിയും? ഏകസത്യ ദൈവത്തെയാണോ ഈ ദൈവം എന്ന് പേരെഴുതിയിരിക്കുന്നത്, അതോ അനേക ദൈവങ്ങളുണ്ട് ആ ദൈവങ്ങളിൽപ്പെട്ട ഒരാളെയാണോ ദൈവം എന്ന് വിളിച്ചിരിക്കുന്നത്, എങ്ങനെ വിളിച്ചറിയും? ഇതാണ് യേശുവിന്റെ വേർഡിൽ ആളുകൾക്കുള്ള കൺഫ്യൂഷൻ. യേശു ഒരിക്കലും നുണ പറയത്തില്ല എന്ന് നമുക്കറിയാം അല്ലെ? ഇന്ന് അനേകർ യേശുവിനെ നുണയന്മാരാക്കുന്നുണ്ട് അവരുടെ അവരുടെ തിയറിയിലൂടെ. യേശു ക്രിസ്തു പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ കീ വാക്യമാണ്, യോഹന്നാൻ 17:3. ഏക സത്യ ദൈവമായ നിന്നെയും, പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ യേശുവിന്റെ മനസ്സ് നിറയുന്നത് എന്തു? യേശു ഹൃദയം നിറഞ്ഞു കഴിയുന്നു അവരെ സംസാരിക്കുന്നേ. അപ്പൊ യേശു പറയാണ്, മോണോസ് അലിത്തിനോസ് തിയോസ്, ഒറ്റയാളെ ഉള്ളൂ, ഏക സത്യ ദൈവം ആയ നിന്നെയും. പിതാവിനെ ചൂണ്ടിക്കാണിച്ച് പുത്രൻ പറയുകയാണ് നിന്നെയും. അപ്പൊ യേശുവിന്റെ അഭിപ്രായത്തിൽ ആര് മാത്രമേ ഉള്ളൂ? ഏക സത്യ ദൈവം. നിങ്ങളൊന്ന് പറഞ്ഞേ, ഞാൻ നോക്കട്ടെ നുണ പറയൂ ഇല്ലെന്ന് നോക്കട്ടെ. ഒന്ന് പറഞ്ഞേ, അടുത്ത ആളോട് പറഞ്ഞു നോക്കി, ഇതൊന്ന് പറഞ്ഞു നോക്കി. അതൊക്കെ അവസാനം പക്ഷെ കൂട്ടിച്ചേർത്തോ, പക്ഷെ കൂട്ടിച്ചേർത്തോ. പക്ഷെ കൂട്ടിയാൽ യേശുവിനെ നുണയനാക്കി, പക്ഷെ കൂട്ടിച്ചേർത്തോ. പക്ഷേ യേശുവിടെ പക്ഷേ ഞാനും കൂടെ എന്ന് ചേർത്തോ. നിങ്ങൾ ചേർക്കുന്നുണ്ടോ? ചേർത്താൽ യേശുവിനെ നുണയാം. വെറുതെ അടികൊള്ളരുത്. ബൈബിളിനോട് കൂട്ടരുത്, കുറയ്ക്കരുത്. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ മൈൻഡ് സെറ്റ് കറക്റ്റാണ്, അതിൽ തെറ്റൊന്നുമില്ല. എന്റെ യേശു, നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം എന്റെ യേശു. അപ്പൊ ഞാൻ നിങ്ങളെ ചേർത്ത് പറയും നമ്മുടെ യേശു. ഏത്? ബൈബിളിലുള്ള യേശു, മറ്റൊരു യേശു അല്ല. പലസ് പറഞ്ഞു അത് മറ്റൊരു യേശു, ആ യേശു അല്ല. ബൈബിളിലെ നമ്മളോട് ദൈവരാജ സുശേഷം പറഞ്ഞ നമ്മുടെ യേശുവിനോട് പറയില്ല. അത് അത് വിശ്വസിക്കും. ഹല്ലേലൂയ. അപ്പോ ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച എന്നെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പൊ ഈ ഒരു സ്പ്ലിറ്റ് ഓപ്പറേഷൻ നമ്മൾ മനസ്സിലാക്കി പോകണം. എന്തുകൊണ്ടാണ് ദൈവം ഇത് ചെയ്തതെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഫോർ ദ ക്രിയേഷൻ ആൻഡ് ഇറ്റ്സ് മാനേജ്മെന്റ്, സൃഷ്ടിപ്പിനെയും അതിന്റെ പരിപാലനത്തിനും വേണ്ടിയാണ്. ആദത്തിൽ നിന്ന് ഹവ്വയെ ഉണ്ടാക്കിയതിനാണ്, പുത്രന്മാരെ പുത്രിമാരെ ജനിപ്പിക്കാനും അവരെ പരിപാലിക്കാനും വേണ്ടിയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ദൈവം ഗോഡ് എന്നുള്ള ആ വാക്കുകൾ നമുക്ക് ഹെബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ എന്റെ കൂടെ സഹകരിക്കും, അമ്മച്ചിമാരും അപ്പച്ചമാരൊക്കെ ഉണ്ടാവുമായിരിക്കാം, പക്ഷെ നിങ്ങൾ വലിയ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാര്യം. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ആ ഭാഷയുടെ ബൈബിളും കൂടി സ്ക്രീനിൽ വരും, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇക്കാര്യം മനസ്സിലാകും. ദൈവം, കാരണം നമ്മളുടെ മലയാളം ബൈബിളിൽ, ഇംഗ്ലീഷ് ബൈബിളിലും അന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തവന് തോന്നിയത് രീതിയിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ദൈവം എന്ന് ഹെബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും പറയുന്നത് മലയാളി കണ്ടപ്പോ ചില ഭാഗത്ത് അവന് തോന്നി ഇത് ദൈവമാണ്, ചില ഭാഗത്ത് പുള്ളിക്കാരൻ തോന്നി ഇത് ദൈവമൊന്നുമല്ല, ഇതൊക്കെ ദേവന്മാരാണ്. അവരുടെ തോന്നലിൽ നമ്മുടെ വിശ്വാസം പണിയരും. പക്ഷെ മൂലഭാഷയിൽ രണ്ടിനും പറയുന്നത് ഒന്നാണ്. ഇംഗ്ലീഷുകാരൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോ തിയോസ് എന്നുള്ള ചില ഭാഗങ്ങളിലൊക്കെ ക്യാപിറ്റൽ ജി ഇട്ടു കൊടുത്തു. തിയോസ് എന്നുള്ള വേറെ ചില ഭാഗങ്ങളിൽ സ്മോൾ ജി ഇട്ട് കൊടുക്കും, ചെറിയ ജി, ജിയോടി വലിയ ജി, ജി ചെറുതും ഇട്ട് കൊടുക്കും. മലയാളി അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോ ദൈവം തിയോസ് അല്ലെങ്കിൽ എലോഹീം എന്നുള്ള ഭാഗത്തെ ചില ഭാഗത്ത് ദൈവം ഒന്ന് എഴുതി, ചില ഭാഗത്ത് ദൈവം ഒന്ന് എഴുതുന്നവരെ ദേവന്മാർ എന്ന് എഴുതി കൊടുത്തു. ശ്രദ്ധിച്ചേ, അപ്പൊ നമ്മൾ ഇത് വായിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മള് കൺഫ്യൂഷനാണ്. അപ്പോ നമുക്ക് അതിന്റെ ഹെബ്രായ ഭാഷ അതിന്റെ ഗ്രീക്ക് ഭാഷയും കൂടെ ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്നോട് സഹകരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ നമ്മളിപ്പോ എന്താ ചെയ്യണേ, ഒരു അമ്മച്ചി ഒരു കിറ്റ് കിട്ടി, റേഷൻ കിറ്റ്, നമുക്ക് ഭയങ്കര പരിചയമുള്ള സാധനം പോലെ ഈ സാധനം. ആ റേഷൻ കിറ്റ് കിട്ടിയപ്പോ അത് മേടിച്ചോണ്ട് വന്ന് ഒരു മുറത്തിലിട്ട എടാ കൊച്ചനെ, എടാ ഇത് നടത്തി കല്ലാണല്ലോ എടാ. അപ്പൊ കൊച്ചൻ പറഞ്ഞു, അമ്മച്ചിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, പെറക്കിക്കളഞ്ഞു. ഇതേപോലെ നമ്മുടെ വിശ്വാസത്തിലുള്ള കരടുകളൊക്കെ അങ്ങ് പെറക്കിക്കളയാം, എന്നിട്ട് വിശ്വാസം പ്യുവറാക്കണം. എന്തുകൊണ്ടാ പ്യുവറാക്കേണ്ട ആവശ്യം അറിയാമെങ്കിൽ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, എന്തുകൊണ്ടാ പ്യുവറാക്കേണ്ട ആവശ്യം? ഒരു പ്രിൻസിപ്പിൾ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ച മുമ്പ് കർത്താവിനെ പഠിപ്പിച്ചതല്ലോ, അതെന്താണ് വിശ്വാസം പ്യുവറാക്കേണ്ടതിന്റെ ആവശ്യം? മറന്നുപോയി. വീണ്ടും കർത്താവ് ഓർപ്പിച്ചു തരികയാണ്, നാം ഭൂമിയിൽ അവകാശമാക്കിയതൊക്കെയും അവകാശമാക്കുന്നതൊക്കെയും സെമത്തേരിയോടുകൂടെ മരണത്തോടുകൂടെ നമുക്ക് നഷ്ടമാകും. എന്നാൽ നാം ഭൂമിയിൽ വിശ്വസിക്കുന്നത് മരണത്തോടുകൂടെ നാം അവകാശമാക്കും. കിട്ടിയ ശരി ആഴത്തിനിരുത്ത് മുട്ടുമെന്ന് ചിന്തിച്ചാലെ മനസ്സിലാവൂ എന്റെ ആഴം കേട്ടോ. ഹല്ലേലൂയ. ഇതൊരു സദൃശ്യവാക്യമാ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന സദൃശ്യവാക്യം. നിങ്ങൾ പലരും എസ് ബി ജെ പ്രോബ്സിലും ഉണ്ടല്ലോ. ഹല്ലേലൂയ. അപ്പോ അതുകൊണ്ട് വിശ്വസിക്കുന്ന നാം അവകാശമാക്കുമെങ്കിൽ, വിശ്വാസത്തിൽ കരടുണ്ടെങ്കിലോ നമുക്ക് അത്രത്തോളം അവകാശമാക്കുമ്പോൾ തേജസ് കുറഞ്ഞു പോകും. അപ്പോ ഇത് 30 മേനിക്കാർക്കും 60 മേനിക്കാർക്കും ഉള്ള ശുശ്രൂഷയല്ല, 100 മേനി തന്നെ റാങ്ക് മേടിക്കണമെന്നുള്ളവർക്ക്, ആഗ്രഹിക്കുന്നവർക്കുള്ള ക്ലാസ് പോലെയുള്ള ഒരു ശുശ്രൂഷയാണ്. അപ്പൊ കരകളൊക്കെ എടുത്ത് കളയുക. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ചെയ്ത 30 മേനിക്കാര് ആരും വഴക്കുണ്ടാക്കാൻ വരരുത്. ഹല്ലേലൂയ. അപ്പൊ സഹോദരങ്ങളെ ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ദൈവങ്ങൾ അനേകരുണ്ട് ബൈബിൾ പ്രകാരം. അത് സ്വർഗത്തിലും ഉണ്ട് ഭൂമിയിലും ഉണ്ട്. ഞാൻ പറയുന്നതല്ല, ബൈബിള് പറയുന്നു. പക്ഷെ ഇതിന്റെയൊക്കെ നടുവിൽ ഒരു ദൈവമുണ്ട്, അത് ആ ദൈവം ഏകനാണ്. ഇതുകൊണ്ടാണ് കർത്താവായ വേട് ഉപയോഗിച്ചത്, മോണോസ്. യോഹന്നാൻ 3 പറഞ്ഞട്ട, ഏക മോണോ കോമ്പോണൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഫോട്ടോകോപ്പി മെഷീനിൽ ഞങ്ങൾ പഠിക്കുന്നു, പഠിച്ചിരുന്നു. മോണോസ്, അലത്തിനോസ്, തിയോസ്, ഏക സത്യ ദൈവം. അതെവിടെയാണ്? ദൈവങ്ങളുടെ നടുവിലെ ഏക സത്യത്തിൽ. ഇനി ഇതുമായുള്ള ബന്ധത്തിൽ നമുക്ക് സ്ക്രീനിൽ ഷെയർ ചെയ്ത് കാര്യങ്ങളെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയി. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ഹെഡിങ്, ഏക സത്യ ദൈവവും ദൈവങ്ങളും. ശ്രദ്ധിച്ചോ, ശ്രദ്ധിച്ചോ. ഇനി അതിന്റെ താഴെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 8 5 വാക്യത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നമ്മുടെ ചിന്തയ്ക്ക് വിപരീതമായിട്ടാ പറയുന്നത്. നമ്മൾ പറയുന്നു ഒറ്റ ദൈവമുള്ളത്, നമ്മൾ പറയുന്നു ഒറ്റ ദൈവമുള്ളത്. എന്നാൽ അദ്ദേഹം പറയുന്നു അതിന് വ്യത്യസ്തമായ കാര്യമാണ്. അവിടെ ദൈവത്തിന്റെ വചനം പസ്കോർന്നിന് 8-ാമത്തെ 5-ാം വാക്യം വായിച്ചു.
എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്നു പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ.
ശ്രദ്ധിച്ചേ, ഇവിടെ പറയാണ് ഫോർ ദോ ദേർ ബി ദാറ്റ് ആർ കോൾഡ് ഗോഡ്സ്, അനേകർ ദൈവങ്ങൾ എന്ന് പറയുന്നുണ്ട്. എവിടെ സ്ഥലം? വെദർ ഇൻ ഹെവൻ ഓർ ഓൺ എർത്ത്, സ്വർഗത്തിലോ ഭൂമിയിലോ. നിങ്ങൾക്ക് ഒന്നും പറയണം, ആ ദേർ ആർ ഗോഡ്സ് മെനി, അനേക ദൈവങ്ങൾ ഉണ്ട്. ബൈബിൾ എന്നാ പറയുന്നത്? എത്ര ദൈവത്തെ കുറിച്ച് പറയുന്നുണ്ട്? അനേക ദൈവങ്ങളെ കുറിച്ച് പറയുന്നു. ആൻഡ് ലോർഡ്സ് മെനി, അനേക കർത്താക്കന്മാരെ കുറിച്ച് പറയും. അപ്പൊ ഇത് മനസ്സിലാക്കാതെ ഏക സത്യ ദൈവം എന്ന് പറയുന്ന ആ ഭാഗത്തെ എടുത്തുകൊണ്ട് ഇവിടെയൊക്കെ നമ്മൾ കൊണ്ട് അപ്ലൈ ചെയ്യാൻ പോയാൽ നമ്മൾക്ക് എറർ, നമ്മുടെ വിശ്വാസത്തിൽ അരിയിൽ കരടി കയറിയതുപോലെ വിശ്വാസത്തിൽ കരടി. അനേക ദൈവങ്ങളുണ്ട്. ഇനി ഈ ദൈവങ്ങളുടെ നടുവിൽ ആ വാക്യം കണ്ടിന്യൂ ചെയ്യുമ്പോൾ അതിന്റെ 6-ാം വാക്യം പറയുകയാണ്, നമുക്ക് ഒറ്റ ദൈവമേ പിതാവായ ഏക ദൈവം. ഹല്ലേലൂയ. അപ്പോ ആകാശത്തിലോ ഭൂമിയിലോ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹെവൻസ്, സ്വർഗത്തിലോ അല്ലെങ്കിൽ ആകാശത്തിലോ ഭൂമിയിലോ ദൈവങ്ങൾ എന്ന പേരുള്ള പലരുണ്ട്. ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നല്ല പറഞ്ഞേ, പലരും ഉണ്ടെങ്കിലും നമുക്ക് പിതാവായ ഏക ദൈവം മാത്രമേ ഉള്ളൂ. ആര് പറയുന്നു? ബൈബിൾ പറയുന്നു. ആമേൻ പറയാൻ പറ്റുമോ? യെസ് ബ്രദർ. പക്ഷേ അവിടെ പക്ഷയില്ല, കൂട്ടിച്ചേർത്തില്ല. ആമേൻ പറയാൻ പറ്റുമോ? ആമേൻ പറഞ്ഞേ പറ്റും. ആമെ പറഞ്ഞ പറ്റും, കാരണം ദൈവവചനം. ഹല്ലേലൂയ. അപ്പോ ഇത് ഇങ്ങനെ പറയുമ്പോ നമുക്കിത് പഠിക്കണ്ടേ, അനേക ദൈവങ്ങളുടെ നാട്ടിൽ പിതാവായ ഏക ദൈവമേ നമുക്ക്. ഇങ്ങനെ പഠിച്ചില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം തരും, കാരണം നാം ദൈവമേ ഉള്ളൂ. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഏത് ദൈവം? ഏക സത്യ ദൈവമായ പിതാവ് ഒന്നേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഫ്രേസ് മോണോസൈലിത്തിനോസ് മുമ്പിൽ ചേർക്കാതെ ഏക സത്യ, യേശു പറഞ്ഞതുപോലെ ഏക സത്യ, അത് മുമ്പിൽ ചേർക്കാതെ നമ്മൾ ദൈവം തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു പോയാൽ തെറ്റി. അനേക ദൈവങ്ങളുണ്ട്. ആര് പറഞ്ഞു? ഷാജി ജോസഫ് ബ്രദർ അല്ല, ദൈവവചനം. ആദ്യം തന്നെ നമ്മളെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് റീഫ്രേസ് ചെയ്യാം. അനേക ദൈവങ്ങളുടെ നടുവിൽ ഏക സത്യ ദൈവം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഏക സത്യ ദൈവവും ദൈവങ്ങളും. ഹല്ലേലൂയ. വേറെ പറഞ്ഞാൽ ഇതാ, ദൈവങ്ങളുടെ ഇടയിലെ സത്യ ദൈവം. ഇനി നമുക്ക് പയ്യെ ഹീബ്രു ഹെബ്രായ ഭാഷയ്ക്ക് തിരിയണം. അതിന്റെ താഴെ ചെയ്യുന്നുണ്ടോ അതിന്റെ ഗ്രീക്ക് വേണം. ഹീബ്രു ഹെബ്രായ ഭാഷ രണ്ടും ഒന്ന് തന്നെയാണ്, അതിന്റെ ഗ്രീക്ക് വേണം. തിയോസുകളുടെ ഇടയിലെ അലിത്തിനോസ് തിയോസ്. നമ്മുടെ ഭാഷയില് ഗ്രീക്ക് അറിയാവുന്ന ആൾക്കറിയാം തിയോസ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ്. അപ്പൊ ഇവിടെ പറയാണ് തിയോസ് ഒന്നൊന്നുമല്ല, തിയോസുകളാണ്. തിയോസുകളുടെ ഇടയിൽ, അതിന് സിംഗിളിലും പ്ലൂറിലും ഒറ്റ വാക്യം ഉപയോഗിച്ചിട്ട് ഞാൻ കണ്ടിരിക്കും. അപ്പോ അനേക ദൈവങ്ങളുണ്ട്, അത് പ്ലൂറിലാ അല്ലേ, അതുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്നത്. തിയോസുകളുടെ ഇടയിലെ അലിത്തിനോസ് തിയോസ്, മോണോസോടെ ചേർത്തിട്ടില്ല, നിങ്ങൾ മോണോസ് കൊണ്ട് വേണമെങ്കിൽ ചോ ഏക സത്യതയും. ഹല്ലേലൂയ. എത്രയുള്ളത് യേശു പറഞ്ഞ് ഒരേ ഒരാള്. ഇനി നമ്മൾ അതിനെ നമ്മളുടെ വ്യാഖ്യാനം കൊണ്ട് തെറ്റിക്കരുത്. തെറ്റിച്ചാൽ ഇവിടെ ആരും നിങ്ങൾ ഒന്നും പറയില്ല, പക്ഷെ മരണശേഷം നിങ്ങൾ അവിടെ ചെല്ലും. നിങ്ങളുടെ നിങ്ങൾ പാപം ചെയ്യാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് തേജസ് പറയും. പാപം ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അവിടെ കയറ്റത്ത് പോകും. അപ്പോൾ വിശ്വാസത്തിലെ കരട് നിങ്ങൾ എടുത്ത് കളയും. ഹല്ലേലൂയ. അതിന് ദൈവം നമ്മളെ സഹായിക്കുക. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ട്രൂ ഗോഡ് എമംഗ് ഗോഡ്സ്. ഹല്ലേലൂയ. സത്യദൈവം, ദൈവങ്ങളുടെ ഇടയിലെ സത്യദൈവം. അതെത്രയാണത് യേശു പറഞ്ഞേ? യേശു ഞാനല്ല, ഏകൻ ഒരുവനെയാണ്. ഹല്ലേലൂയ. അപ്പോ അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് യേശുവിനെ നുണയനാക്കുകയും നമ്മൾ പണ്ടുണ്ടാക്കി വെച്ച ഡിസീസ് കറക്റ്റ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മൾ അനേകം നുണകൾ പറയാൻ പോകരുത്. എന്റെ അമ്മ ചെറുപ്പത്തിൽ എന്നെ പഠിപ്പിച്ചൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു, ഒരു നുണ പറയരുത്. ഒരു നുണ പറഞ്ഞ അതിനെ സ്ഥാപിക്കുന്ന അനേകം നുണകൾ പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ പാപികളായി അങ്ങനെ ചെയ്യരുത്. നമ്മളൊക്കെ നുണ വിശ്വസിച്ചിരുന്നവരാ, പക്ഷെ സത്യം നമ്മൾ അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാക്കണം. പകരം സംഘടനയുടെ പേരിൽ, എന്റെ ഗ്രൂപ്പിന്റെ പേരിൽ ഒക്കെ എനിക്ക് മറ്റുള്ളവരെ ലൈക്ക് കിട്ടാൻ, അവരെന്നെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ, അവർ പറയുന്നതോട് ചേർന്ന് നിൽക്കാൻ പോയിട്ട് പ്രിയ സഹോദര പ്രിയ സഹോദരി ദേവദാസിന് ഒരു കാര്യമില്ല. മരണത്തിനപ്പുറം അവർക്കൊന്നും വരാൻ പറ്റില്ല. പകരം കുഞ്ഞേ നിന്റെ മാർക്ക് നഷ്ടപ്പെടാം, നിന്റെ തേജസ് നഷ്ടപ്പെടാം. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. വചനം എന്തു പറയുന്നു? ആമേൻ 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 പറയുന്നു. അപ്പോ ഇതുമായുള്ള ബന്ധത്തിൽ അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് ഇനിയും തെളിവ്. ഇതാ ഓൾറെഡി നമ്മൾ റോമാലേനെ 8:5 നമ്മൾ പഠിച്ചു. ദൈവങ്ങൾ അനേകരുണ്ട്, ദൈവങ്ങൾ അനേകരുണ്ട്. അതിന്റെ നടുവിലാണ് ഏകസത്യ ദൈവം നമ്മൾ കേട്ടു. ഇനി നിങ്ങൾക്ക് പഴയ നിയമത്തിലത് കാണും. പഴയ നിയമത്തിലത് കാണുമ്പോൾ നമുക്ക് ഇതിന്റെ ഹീബ്രു ഗ്രീക്ക് വേർഡും കൂടി, ഹീബ്രു ഗ്രീക്ക് ഹീബ്രു വേർഡാണ് എലോഹീം. ദൈവത്തിന്റെ ഹീബ്രു വേർഡാണ് എലോഹീം. ഓക്കേ, അപ്പോൾ തന്നെ നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്തോ കേട്ടോ. ഹല്ലേലൂയ. ദൈവം എന്ന് പറയുന്നതിന്റെ ഹീബ്രു വേർഡാണ് എലോഹീം. ദൈവം എന്ന് പറയുന്നതിന്റെ ഗ്രീക്ക് വേർഡാണ് തിയോസ്. അപ്പൊ നമ്മുടെ ചിന്തയിൽ ഒരു തിയോസേ ഉള്ളൂ, ഒരു എലോഹീം ഉണ്ടെന്ന് പറഞ്ഞ പോയി കഴിഞ്ഞാൽ സംഭവം പെട്ടെന്ന് തന്നെ. പല എലോഹീങ്ങളും ഉണ്ട്, പല തിയോസുകളും ഉണ്ട്. അത് ഒറിജിനലും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയാം. ഇനി ഇതുമായുള്ള ബന്ധത്തിൽ നമുക്ക് മറ്റൊരു വചനം വായിക്കാം. സങ്കീർത്തന പുസ്തകം 138:1 ഉറക്കെ വായിച്ചോളൂ.
ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും, ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും.
ശ്രദ്ധിച്ചേ, ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഈ വചനം ഒന്നിനും വെളിച്ചം തരില്ല, കാരണം അതിന്റെ ട്രാൻസ്ലേഷൻ ഒരല്പം തെറ്റി. ദാവീദിന്റെ ഒരു സങ്കീർത്തനം അവിടെ എഴുതിയിരിക്കുന്നു. ഞാൻ ദാവീദ് പറയുന്നു, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും, എന്നിട്ട് പറയുകയാണ് ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും. അങ്ങനെയല്ല, നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് കടന്നു വരുമ്പോ അത് ഇംഗ്ലീഷ് കാണാം. അവിടെ പറയുന്ന ഒരു കാര്യം, ദൈവങ്ങളുടെ നടുവിൽ ദൈവമേ ഞാൻ നിന്നെ സ്തുതിക്കും. ദൈവങ്ങളുടെ നടുവിൽ ഞാൻ നിന്നെ സ്തുതിക്കും. അപ്പോ എന്തോരം ദൈവങ്ങളുണ്ട്, കുറെയുണ്ട്. അതിന്റെ നടുവിൽ ഞാൻ നിന്നെ സ്തുതിക്കും. പക്ഷെ നമ്മുടെ മലയാള ബൈബിളിലേക്ക് വന്നപ്പോ ഇത് രണ്ടും കൂടി അപ്ലൈ ചെയ്തതാണ്. ഒരു ദൈവമല്ലേ ഉള്ളൂ, ഇപ്പൊ ബാക്കി അല്ലവർക്ക് പിന്നെ ദൈവമാക്കിയാലോ മൊത്തം കൺഫ്യൂഷൻ ആവത്തില്ലേ? ഇപ്പൊ നമ്മൾ അങ്ങനെ എങ്ങനെ എഴുതും? എന്നാ പിന്നെ മറ്റുള്ള ദൈവങ്ങളെയൊക്കെ ദേവന്മാരെന്നാണ് ആക്കി. അതിന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ അങ്ങനെയൊന്നും ആകുന്നില്ല. ഇതിന്റെ എല്ലാ ഒറിജിനൽ ട്രാൻസ്ലേഷൻ വരുമ്പോൾ എബ്രായ ഭാഷയിൽ എഴുതിയിരിക്കുന്നതാണ് എലോഹീം എന്ന് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എലോഹീമുകളുടെ നടുവിൽ എലോഹീമേ കർത്താവേ ഞാൻ അങ്ങയെ സ്തുതിക്കും. ദൈവങ്ങളുടെ നടുവിൽ ഞാൻ അങ്ങയെ സ്തുതിക്കും. ഇംഗ്ലീഷുകാരെ അത് തോന്നിയപ്പോൾ ചോദിച്ചു ഇതിന് എന്ത് ചെയ്യും ഇംഗ്ലീഷുകാരൻ, ഇതിനെല്ലാ എബ്രായ ഭാഷ ഒന്നു തന്നെയാണല്ലോ, പിന്നെ എന്നാ ചെയ്യും? അന്നൊരു കാര്യം ചെയ്യാം, ബാക്കിയുള്ള ദൈവങ്ങൾക്കൊക്കെ സ്മോൾ ലെറ്ററും കിട്ടുകൊടുത്തു, ക്യാപിറ്റൽ ജി ഇടുന്നതിന് പകരം സ്മോൾ ജി ഇട്ടുകൊടുത്തു. അങ്ങനെയൊന്നും അതിന്റെ ഒറിജിനൽ ഭാഷയിലില്ല. എല്ലാവരും പറയുന്ന എലോഹീം തന്നെയാണ്. നമുക്ക് അതുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതാ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഇംഗ്ലീഷ് കണ്ടിട്ട് അങ്ങോട്ട് പോകാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എബ്രായ ഭാഷ കണ്ടാൽ ഒരു നമുക്ക് മനസ്സിലാകത്തില്ലല്ലോ. അപ്പോ അത് ഇംഗ്ലീഷ് കണ്ടിട്ട് അങ്ങോട്ട് പോകാം. സ്ക്രീനിൽ നോക്കിയേ. ഓ ലോർഡ് ഐ ലവ്. നിങ്ങൾക്ക് കാണാം, ഓക്കെ, നമ്മുടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് കാണാം. ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ സ്തുതിക്കും. അല്ലെങ്കിൽ ദേവന്മാർ, ഇംഗ്ലീഷില് ദേവന്മാരെന്നല്ല. അപ്പൊ നമുക്ക് മലയാളം വായിച്ച് വലിയ കൺഫ്യൂഷൻ, അതുപോലെ ഒരു സന്ദേശം കിട്ടിയിട്ടില്ല. ഇംഗ്ലീഷില് അതിന് പകരം ദ, ഇത് കെ ജെ വി ആണ്, റെഡ് ലെറ്റർ, റെഡ് ബോൾ പോണുണ്ട്, ഗോഡ്സ്, ചെറിയ ലെറ്റർ ഗോഡ്. അപ്പോ ദൈവങ്ങളുടെ നടുവിൽ, ഇംഗ്ലീഷ് കുറച്ചും കൂടി അർത്ഥം കിട്ടും, നമുക്ക് മലയാളത്തിൽ കിട്ടത്തില്ല. മലയാളത്തിൽ ദേവന്മാർ, അപ്പൊ നമ്മൾ പല ഈ സ്കൂളിലൊക്കെ പഠിച്ച കുറെ ദേവന്മാരെ കുറിച്ച് പഠിച്ചിട്ടില്ലേ, വായുദേവൻ, ചന്ദ്രദേവൻ, ഇന്ദ്രദേവൻ, സൂര്യദേവൻ, നമ്മുടെ ഇന്ത്യ ആ ഒരു ചിന്തയിലൊക്കെ ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ദൈവങ്ങളുടെ നടുവിൽ ഞാൻ നിന്നെ സ്തുതിക്കും. ഏത് ദൈവത്തെ? ഏകസത്യ ദൈവത്തെ, യഹോവയാ ദൈവം, ദൈവങ്ങളുടെ നടുവിൽ. അപ്പൊ ഒറ്റ നിങ്ങൾ ആദ്യം തന്നെ ചേഞ്ച് ചെയ്യേണ്ടത് ദൈവങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ നമ്മൾ ആദ്യ ഒരു വാക്യം എടുത്തു, ഫസ്കോറിന്റെ 8:5 അല്ലേ, പുതിയ നിയമത്തിൽ നടന്നു വരികയാണ് ദൈവങ്ങളുണ്ട്. ഇനി ഈ ദൈവങ്ങൾക്കൊക്കെ എല്ലാവർക്കും പേര് എലോഹീം തന്നെ, പേര് മാറ്റമില്ല. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ചിന്തക്കനുസരിച്ച് ഇട്ടു കൊടുക്കുക. ശ്രദ്ധിക്ക, ഇനി ഇതുമായുള്ള ബന്ധത്തിൽ ഓ ലോർഡ് ഐ ലവ്. ഇതാ ഞാൻ നിങ്ങൾക്ക് ഈശോ ബൈബിള് സ്ക്രീനിൽ കൊണ്ടുവന്നു. നമുക്ക് ഇതുമായുള്ള ബന്ധം സാംസ് 138. ഓ ഫാദർ, ദാ 138 സ്ക്രീനിൽ വന്നു, അതിന്റെ 1 സ്ക്രീനിൽ വന്നിട്ട് ഇനി കൾച്ചർ പോകുന്നു. ഐ വിൽ പ്രൈസ് ദീ വിത്ത് മൈ ഹോൾ ഹാർട്ട്, എന്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അനുസ്തുതിക്കും. ബിഫോർ ദി ഗോഡ്സ്, ബിഫോർ ദി ഗോഡ്സ്, ആ ഗോഡ്സ് എന്ന് കൊടുത്താലുള്ള അതിന്റെ അഭിപ്രായ ഭാഷ നോക്കിയേ, എലോഹീം, എലോഹീം. ഇത് എബ്രായ ഭാഷയില് ദൈവത്തിന് കൊടുക്കുന്ന വേർഡാണ് എലോഹീം. അത് പ്ലൂറലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ദൈവങ്ങളുടെ നടുവിൽ എലോഹീം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, എബ്രായ ഭാഷ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റും അവിടെ. അതിന്റെ അർത്ഥങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് പറയുന്ന പേരാണ് എലോഹീം. അത് ക്ലാസ് ആണ്, മനുഷ്യനെ ആദം എന്ന് പറയുന്നത് പോലെ ഒരു ക്ലാസ് ആണ്. 1 ഒടുക്കത്തെ ആദം മനുഷ്യന് പറയുന്നതാണ്. ഇതേപോലെ ക്ലാസ് ആണ്, സ്പീഷ്യസ് ക്ലാസ് ആണ്, മൃഗങ്ങൾക്കും മൃഗങ്ങളുടെ ക്ലാസ്, മനുഷ്യർക്കും മനുഷ്യന്റെ ക്ലാസ്, ദൈവത്തിനും ദൈവത്തിന്റെ ക്ലാസ്. ഹല്ലേലൂയ. അപ്പൊ എലോഹീം എന്നിവിടെ കൂടുതലാണ് ഉപയോഗിച്ചത്. ഈ വാക്ക് തന്നെയാണ് ദൈവത്തിന് ഉപയോഗിക്കുന്നത്. ഇത് ദൈവങ്ങളെയാണ്. നമ്മൾ മലയാളത്തിൽ ദേവന്മാർ എന്ന് പറഞ്ഞ ഭാഗത്ത് യഥാർത്ഥ ട്രാൻസ്ലേഷൻ വന്നിരിക്കുന്നത് ദൈവം എന്ന് തന്നെയാണ്. അത് പ്ലൂറലാണ്, ദൈവങ്ങൾ.
ഓ ഫാദർ ഐ താങ്ക് യു,
ഇനി ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം എല്ലാവർക്കും അറിയാലോ. അവിടെ ആദിയിൽ ദൈവം ആകാശവും സൃഷ്ടിച്ചു. ആ ദൈവം ഏകസത്യദൈവം. തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെയാണ്, വചനത്തിലൂടെയാണ് ഇതെല്ലാം ചെയ്തത്. ആ ദൈവത്തിന്റെ പേര് അവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ശ്രദ്ധിക്കുക, നീ നോക്കിയ സ്ക്രീനിൽ കൊണ്ടുവരാം. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദി ഹെവൻസ് ആൻഡ് ദി എർത്ത്. ആ ഗോഡിന് കൊടുത്തിരിക്കുന്ന വേർഡ് കട പിടിക്കാൻ പോവാണ്. നോക്കിക്കൊള്ളുക, എന്താ കൊടുത്തിരിക്കുന്നത്? എലോഹീ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിനാണ് ദൈവം ഈ ഒരു ഫെസിലിറ്റി നമുക്ക് ചെയ്തത്. പണ്ട് സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന ഈ ഒരു സംഭവം നടക്കില്ല. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാപ്പോ എലോഹീം ഒറ്റ വേർഡാണ്. സ്ട്രോങ് റെഫറൻസ് നമ്പർ H430 അവൾ കൊടുത്തിട്ടുണ്ട്. ഈ H430 തന്നെയാണ് നമ്മൾ നേരത്തെ സങ്കീർത്തനം 132 വായിച്ചപ്പോ ദേവന്മാർ എന്ന് കൊടുത്തിരിക്കുന്നത്. രണ്ട് സ്ഥലത്ത് എലോഹീം എന്ന ആ ദൈവത്തിന് കൊടുക്കുന്ന ആ എബ്രായ വാക്കാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ദൈവങ്ങളെന്നും ഇവിടെ ദൈവമെന്നും ശ്രദ്ധിച്ചേ. അപ്പൊ ദൈവങ്ങളുടെ നടുവിലെ ദൈവം. ഇതുകൊണ്ടാണ് യേശു സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത്, അനേക ദൈവങ്ങളുടെ നടുവിൽ. യേശു ക്രിസ്തു പറഞ്ഞൊരു സംഭവം, അനേക തിയോസുകളുടെ നടുവിൽ, അനേക എലോഹീമുകളുടെ നടുവിൽ യേശു ക്രിസ്തു പറയാണ്, നീ മാത്രമേ ഉള്ളൂ. മോണോസ് അലിത്തിനോസ് തിയോസ്. നീ മാത്രമേ ഉള്ളൂ ഏക സത്യ ദൈവം അനേക ദൈവങ്ങളുടെ നടുവിൽ. മനസ്സിലായോ? ഇനി അതിനൂടെ പക്ഷേ ചേർക്കണ്ട. കുഞ്ഞെ, നിന്റെ തേജസ് എന്തിനാ നീ കളയണേ? നിന്റെ സംഘടനയ്ക്ക് വേണ്ടി, നീ പറഞ്ഞു ഓൾറെഡി ഉണ്ടാക്കിയ വിശ്വാസ പ്രമാണത്തിന് വേണ്ടി നിന്റെ തേജസ് എന്തിനാ നീ കളയണേ? വചനത്തോട് ചേർന്നുകൂടെ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ക്രമീകരണം നാം പഠിക്കണം. ഒരു ദൈവമല്ല, അനേക ദൈവങ്ങളുണ്ട്. പക്ഷെ അതിന്റെ നടുവിൽ ഒരൊറ്റ മോണോസ് അലിത്തിനോസ് തിയോസേ ഉള്ളൂ. യേശു പറഞ്ഞതുപോലെ ഏക സത്യദൈവം ഒന്നേ. ഹല്ലേലൂയ. ആമേൻ പറഞ്ഞാ. പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? തേജസ് പോവും. ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. ഇനി ഇതാ ഈ വാക്യം നമുക്ക് വീണ്ടും കൺഫേമാക്കാം. സങ്കീർത്തനം 82 വരുമ്പോ നമുക്ക് വീണ്ടും കാണാം ഇത് തന്നെ. സങ്കീർത്തനം 82. അത് ഒരു കൗൺസിലിന്റെ മുമ്പിൽ നിൽക്കുക. ഒരു കൗൺസിൽ, കൗൺസിലിന്റെ മുമ്പിൽ. കൗൺസിലുള്ള എല്ലാവരും ദൈവങ്ങളാണ്. ഓ മൈ ഗോഡ്. ശ്രദ്ധിച്ചേ, ഒരു കൗൺസിലുള്ള എല്ലാവരും ദൈവങ്ങളാണ്. അതിന്റെ നടുവിൽ മോണോസ് അലിത്തിനോസ് തിയോസ് ഏകസത്യദൈവം. ഹല്ലേലൂയ. അവരെഴുതിയിരിക്കുന്ന കാര്യം നമുക്ക് കാണാം. കാരണം 82:1 വായിച്ച ദേവാസ്മേ. സങ്കീർത്തനം 82:1. ഓക്കെ, ഞാൻ വായിക്കാം. അദ്ദേഹത്തിനായി കട്ടായിരിക്കുന്നു. വന്നോ? ഓക്കെ, വന്നെങ്കിൽ വായിച്ചു.
ഇംഗ്ലീഷാണോ വായിക്കേണ്ടത്?
മലയാളം വായിച്ചാ നമ്മുടെ ആള് അവിടെ തുടങ്ങിയിട്ട് ഇംഗ്ലീഷിലേക്ക്
പോകും. ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു.
ഓക്കെ, ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ചേ. ഇവിടെ മലയാളം തെറ്റ. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ ഇംഗ്ലീഷ് അപ്രോപ്രിയ കിടക്കണം, യേശുവിയും കിടക്കണം, തേജവിയും കിടക്കണം. മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പോകും. ഒറ്റ ദൈവമേലുള്ളൂ. ഇപ്പൊ ബാക്കിയുള്ളവരെ അങ്ങ് ദേവന്മാരാക്കിയാലോ എന്നുള്ള ചിന്തയിലാണ് പോയിരിക്കണേ. എന്നാ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ ഗോഡ് ദൈവം ദേവസഭയെ നിൽക്കുന്നു. ദൈവങ്ങൾക്ക് ഒരു സഭയുണ്ട്, മനുഷ്യർക്കൊരു സഭയുള്ളത് പോലെ ദൈവങ്ങൾക്കൊരു സഭയുണ്ട്. ദൈവത്തിന്റെ വചനം 115:16 പറയുന്നത്, മനുഷ്യർ ഭൂമിയിലാണ്, മനുഷ്യപുത്രന്മാർ ഭൂമിയിലാണ്, എന്നാൽ ദൈവം ദൈവങ്ങൾ സ്വർഗത്തിലാണ്. 115:16 പറയുന്നു, ഭൂമിയെ ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു, സ്വർഗം യഹോവയുടെ എലോഹിമിന്റെ തിയോസിന്റെ സ്വർഗമാകുന്നു. തിയോസുകൾ സ്വർഗത്തിൽ, ആദമുകൾ അതായത് മനുഷ്യർ ഭൂമിയിലും. 115:16 വായിച്ച്,
സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു.
അപ്പൊ മനുഷ്യപുത്രന്മാർ, മനുഷ്യർ ഭൂമിയിലാണ്, ദൈവങ്ങൾ സ്വർഗത്തിലാണ്. ദൈവങ്ങൾ എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ഒരു കേൾക്കാൻ പ്രയാസമുണ്ടല്ലേ, അങ്ങനെ ഒന്ന് പറഞ്ഞോ എന്നിട്ട് മനസ്സിലാക്കുക, അതിന്റെ നടുവിൽ ഒരൊറ്റ ദൈവമേ ഉള്ളൂ, ഏക സത്യത. അതാണ് യേശു പറഞ്ഞേ, ഏക സത്യദൈവമായ തിയോസുകൾ ധാരാളം പേരുണ്ട്. തിയോസുകളുടെ നടുവിൽ ഒറ്റ അലിത്തിനോസേ ഉള്ളൂ, സത്യ ദൈവം ഒന്നേ ഉള്ളൂ, അതാണ് നമ്മുടെ പിതാവായ ദൈവം. യേശു തന്റെ ദൈവം എന്ന് വിളിച്ചു. ഹല്ലേലൂയ. യേശു പറഞ്ഞു കേട്ടില്ലേ നമ്മളോട്, ഞാൻ എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും ആയവന്റെ അടുക്കലേക്ക് കടന്നു പോകും, എന്റെ പിതാവും നിങ്ങളുടെ പിതാവും ആയവന്റെ അടുക്കലേക്ക് കടന്നു പോകും. ഹല്ലേലൂയ. അതാണ് മോനോസ് അലിപ്പിനോസ്തിയോ, ദൈവങ്ങളുടെ നടുവിലെ ദൈവം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവങ്ങൾക്ക് കൗൺസിലുണ്ട്, സഭയുണ്ട്. ബൈബിൾ വിശ്വസിക്കാൻ പറ്റുമോ? ദൈവങ്ങൾക്ക് സഭയുണ്ട്, ദൈവം ദേവസഭയിൽ നിൽക്കുന്നു. ദേവസഭയല്ല, ദൈവങ്ങളുടെ സഭ. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, ഞാൻ ഇവിടെ വായിക്കുന്നത് യേശുവാണ്, ഈ കടന്നത് യേശുവാണ്. God standeth in the congregation of God. God standeth in the congregation of mighty. ശക്തന്മാരുടെ, ശക്തന്മാരുടെ. അത് തിയോസിന്റെ വേറൊരു വകഭേദമായ വേടാണ്. എന്നിട്ട് അതിനെ ക്ലിയർ ആയിട്ട് കൊണ്ടുവന്നിട്ട് തിയോസ് തന്നെ സമർപ്പിക്കുകയാണ്, താഴെ എഴുതിയിരിക്കുകയാണ്. He judged them all gods. തിയോസുകളെ അവൻ ന്യായം വിധിക്കുന്നു, ദൈവങ്ങളെ ന്യായം വിധിക്കുന്ന ഒരു ദൈവം. ഹലോ, ആദ്യമായിട്ട് കേൾക്കാമല്ലേ, ദൈവങ്ങളെ ന്യായം വിധിക്കുന്ന ഒരു ദൈവം. ആ ദൈവമാണ് ഏക സത്യത്തിൽ. ഇവിടുത്തെ കിട്ടിയില്ല, ദൈവങ്ങളെ ന്യായം വിധിക്കും. ബൈബിള് പറയുന്ന ആമയം പറയാൻ പറ്റും, നമ്മൾ അങ്ങോട്ടേക്ക് വരും, മനസ്സിലാവും. ദൈവങ്ങളെ ന്യായം വിധിക്കുന്ന ഒരു ദൈവം. ഇനിയിപ്പോ ഇത് ബൈബിള് പറയുന്നു, ദേവന്മാർ നിങ്ങൾ വിട്, എന്നിട്ട് നിങ്ങൾ അതിന് ഇംഗ്ലീഷ് എടുക്ക് തൽക്കാലം. ഗ്ലോറി, ഗോഡ് സ്റ്റാൻഡ് ഇൻ ദ കോൺഗ്രിഗേഷൻ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. അതായത് ദാ അവിടെ പറയുന്നത്, ദൈവം ഇതാ ദൈവങ്ങളുടെ സഭയിൽ നിൽക്കുന്നു. എന്തിനു വേണ്ടിയാണ്? അവരെ ജഡ്ജ് ചെയ്യുക, തിയോസുകളെ ജഡ്ജ് ചെയ്യാനാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. ഓ ഫാദർ വി താങ്ക് യു. തിയോസുകളെ ജഡ്ജ് ചെയ്യാൻ നമുക്കതിനെ ഹെബ്രായ ഭാഷയിൽ കിട്ടാന്നൊക്കെ വേണം. ദാറ്റ് ഈസ് ഓൾഡ് ബൈബിൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നു. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഗോഡ് സ്റ്റാൻഡ് ഇൻ ദ കോൺഗ്രിഗേഷൻ ഓഫ് മൈറ്റി. മൈറ്റി, ഈ മൈറ്റിയെ കുറിച്ച് പറയുന്നത് ഇതാ H410 ആണ്. അപ്പൊ നമുക്ക് അത് ഇപ്പൊ തൽക്കാലം എടുക്കണ്ട. ഹി ജഡ്ജസ് എമംഗ് ദി ഗോഡ്സ്. ഗോഡ്സ്, ദൈവങ്ങളുടെ മധ്യേ ഇതാ ദൈവം ന്യായം വിധിക്കുന്നു. ഗോഡ്സ്, നിങ്ങൾ സ്ക്രീൻ കാണാം, ആ ഗോഡ്സിൽ പറഞ്ഞ സെയിം H430, സ്ട്രോങ് റെഫറൻസ് നമ്പർ H430. അതിന് എന്താ കൊടുത്തിരിക്കണത്? എലോഹീം, ആദിയിൽ ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചു എന്ന് അതേ ദൈവത്തിന്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എലോഹീം പ്ലൂരലാണ്, അതായത് എലോഹീമുകൾ. ദൈവങ്ങൾ ദൈവങ്ങളെ ദൈവം ന്യായം വിധിക്കുന്നു. ഹല്ലേലൂയ, ദൈവങ്ങളെ ദൈവം ന്യായം വിധിക്കുന്നു. ഒന്നും മനസ്സിലാവില്ല ബ്രദർ, എന്തോ ഈ പറയണ ഒന്നും മനസ്സിലാവുന്നില്ല. ഇതൊരു മന്ത്രിസഭയായിട്ട് നമുക്ക് കൂട്ടാം. ദൈവത്തിന് അങ്ങനെ സഭയുണ്ട്, സ്വർഗത്തിന് സഭയുണ്ട്. തോളാണ് എല്ലാവരും ദൈവത്തിന്റെ ആലോചന. നമുക്ക് നോക്കി, നമുക്ക് അറിയാമല്ലോ നമ്മുടെ നാട്ടിൽ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരും കേട്ടോ, ഞാൻ രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധം. ഓക്കെ, കൊച്ചു പിള്ളേരായിരിക്കുമ്പോ ഞങ്ങള് സ്കൂൾ കന്യാ ചമ്പക്കര സ്കൂളിൽ പഠിക്കുമ്പോ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഒക്കെ, സോറി അങ്ങനെ ചെറുപ്പത്തിലെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ചോട്ടാങ്ക സ്കൂളിലാണ് പഠിച്ചത്. അത് മൂന്ന് നാലൊക്കെ ആകുമ്പോ അവിടെ ഈ ഫംഗ്ഷന് മന്ത്രിയൊക്കെ വരുമ്പോ, മന്ത്രി വരുന്നു, മന്ത്രി വരുന്നു. ഞങ്ങൾക്ക് കൊച്ചുങ്ങൾക്ക് അറിയാം എല്ലാം മന്ത്രിയാണ്, എല്ലാം മന്ത്രി. ഇത് ഏത് മന്ത്രി അറിയും? അതിങ്ങനെ ചിന്തിക്കാൻ ഞങ്ങളെ കഴിയാം. കുട്ടികളാ, ഇന്ന് നമ്മൾ ഇതുപോലെ തന്നെ. ദൈവം ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ആ വിശ്വാസികളുടെ കാര്യം പറയണ്ട, അല്ലാത്തവരുടെ കാര്യമല്ല. ആ ഒരൊറ്റ ദൈവമേയുള്ളൂ, ഏക സത്യ ദൈവം, ഒറ്റ ദൈവം. മന്ത്രി മന്ത്രി എന്ന് പറഞ്ഞ് ഞങ്ങൾ ചിന്തിക്കുന്നത് ആ മന്ത്രി, ഒറ്റ മന്ത്രി, ആ മന്ത്രി വരുന്നുണ്ട്. പക്ഷെ ഏത് മന്ത്രി? ഇനി മന്ത്രിമാരുടെ സഭയിൽ വേറൊരു മന്ത്രിയുണ്ട്, ആ മന്ത്രിയുടെ പേരാണ് മുഖ്യമന്ത്രി. ജസം മനസ്സിലാവുന്നു, മന്ത്രിമാരാണ്. അതിന്റെ നടുവിൽ വേറൊരു മന്ത്രി, മുഖ്യമന്ത്രി. ഇനി ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ നടുവിൽ മിനിസ്റ്റേഴ്സ് ആണ്, അവരുടെ നടുവിൽ പ്രധാനപ്പെട്ട വേറൊരു മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ. ഇവിടെ ദൈവങ്ങളുടെ സഭ, ദൈവങ്ങളുടെ സഭയിൽ ഏറ്റവും പ്രമുഖനായ ഒരാൾ, ആ പ്രമുഖൻ മറ്റ് ദൈവങ്ങളെ ന്യായം. യേശു പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ടോ? യോഹന്നാൻ 8:29 ഞാൻ ചിന്തിക്കുന്നു. ഞാൻ അവൻ എപ്പോഴും പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി. ഞാൻ എപ്പോഴും, ഞാൻ ആരാണ്? ഞാനും ദൈവമാണ്. പക്ഷെ എനിക്കൊരു തലയുണ്ട്, ക്രിസ്തുവിന്റെ തല, ദൈവം. അവൻ എപ്പോഴും പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. ആദം ദൈവത്തിന്റെ മകനാണ്, പക്ഷെ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തില്ല, ഏകനായി. ഇവിടെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് കാണാം, ഇതാ ദൈവം ദൈവങ്ങളുടെ സഭയിൽ ന്യായം വിധിക്കുന്നു. അപ്പൊ ഇവിടെയൊക്കെ ഈ രണ്ടിനും നോക്കിയോട്ടോ, ദൈവം രണ്ട് ദൈവം, രണ്ട് ടൈപ്പ് ദൈവങ്ങളാണ് കൂടെ. ഗോ അതിന് കൊടുത്തിരിക്കുന്ന എലോഹീം, ഇതാണ് ഏക സത്യ ദൈവം. ഇതാ ദൈവങ്ങൾ, അതിന് കൊടുത്തിരിക്കുന്നു എലോഹീം. അപ്പോ ഇതാരാണ് ഈ ദൈവങ്ങൾ? ഒരു ചോദ്യം നിങ്ങൾക്കുണ്ടാകും, ആരാണ് ഈ ദൈവങ്ങൾ? ഹല്ലേലൂയ. ഇപ്പൊ ആദ്യം ഒന്ന് മനസ്സിലായല്ലോ, അനേക ദൈവങ്ങളുണ്ട്. ദൈവങ്ങളുടെ നടുവിലെ ഏക സത്യ ദൈവത്തെയാണ് യേശു പരിചയപ്പെടുത്തുന്നത്. പതിനേഴ് മൂന്നിൽ പിതാവായ ഏക സത്യ. ഇത് തന്നെയാണ് മിസ്റ്റർ പൗലോസ് ഒക്കെ പരിചയപ്പെടുത്തുന്നത്, വ്യക്തമായിട്ട് അദ്ദേഹത്തിലൂടെ ദൈവത്തിന്റെ അമ്മ പരിചയപ്പെടുത്തുന്നത്. ദൈവങ്ങൾ എന്ന് പറയുന്നവർ അനേകരുണ്ട്, ഇവരുടെ നടുവിൽ നമുക്ക് പിതാവായ ഏക ദൈവം. ക്ലിയർ, വെരി ക്ലിയർ. ഹല്ലേലൂയ. ഇനിയിപ്പോ നിങ്ങൾ അടുത്ത ചോദ്യം, ഈ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയത് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ ഈ ദൈവങ്ങളൊക്കെ ആരാണ് ബ്രദറെ? ദൈവം ന്യായം വിധിക്കുന്ന ഈ ദൈവങ്ങളൊക്കെ ആരാണ്? ഈ ദൈവങ്ങളൊക്കെ ആരാന്ന് പറയട്ടെ, ഞാൻ പറയുന്നല്ല, ബൈബിള് പറയുന്ന പറയാ, ഈ ദൈവങ്ങളൊക്കെ ദൈവപുത്രന്മാരാണ്. ഈ ദൈവങ്ങളൊക്കെ ദൈവപുത്രന്മാരാണ്. ഇനി ഇതിൽ ഇതിൽ പെടാത്ത ഡ്യൂപ്ലിക്കേറ്റ് പറയണം, അത് പുറകെ നമുക്ക് പിടിക്കാം. ബൈബിള് പറയുന്ന ഈ ദൈവങ്ങളൊക്കെ ദൈവം ദൈവങ്ങളുടെ നടുവിൽ ന്യായം വിധിക്കും. അപ്പൊ ഈ ദൈവങ്ങളൊക്കെ ആരാ? ദൈവപുത്രന്മാരാണ്. കളറ് എങ്ങനെ അറിയാം? ഈ സങ്കീർത്തനം താഴേക്ക് വായിക്കുമ്പോ തന്നെ അറിയാം ഇത് ആരെയാണ് ഈ വിളിക്കുന്നത്.
ഓ ഫാദർ വി താങ്ക്. നമുക്ക് അതിനെ മലയാളം കൊടുക്കാം, മലയാളം ഇംഗ്ലീഷ് കൊടുക്കാം, അത് ഏറ്റവും പ്രായ ഭാഷയിലേക്ക് പോവാം. ഇത് യേശു ക്രിസ്തുവും ഇത് റഫർ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനം 82:6 താഴെ വായിച്ചു.
നിങ്ങൾ ദേവന്മാർ ആകുന്നുവെന്നും നിങ്ങൾ ദേവന്മാർ ആകുന്നുവെന്നും നിങ്ങളൊക്കെയും അത്യുന്നതന്റെ പുത്രന്മാർ എന്നും ഞാൻ പറഞ്ഞു.
സോ ക്ലിയർ. ഈ ദൈവങ്ങളൊക്കെ ആരാ? ഈ ദൈവങ്ങളൊക്കെ ആരാ? ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല, ദൈവം പറയുകയാണ്. നിങ്ങൾ ദൈവങ്ങളാകുന്നു. മലയാളം ദേവന്മാരെന്നല്ല ഇംഗ്ലീഷില്, അല്ലെ എബ്രായ ഭാഷയിലും ദേവന്മാരെന്നല്ല, നിങ്ങൾ ദൈവങ്ങളാകുന്നു എന്ന് ആര് പറയുന്നു? ദൈവം പറയുന്നു. ഞാൻ എന്റെ മോനോട് നോക്കി പറയാണ്, മനുഷ്യനാകിയാൽ നീ മനുഷ്യനാകുന്നു എന്ന് പറയാ, അതിന് പറ്റൂല, അവൻ മനുഷ്യനാണ്. ദൈവം തന്റെ പുത്രന്മാരെ നോക്കി പറയുന്ന രംഗമാണ്, നിങ്ങളെല്ലാം ദൈവങ്ങളാകുന്നു, നിങ്ങളെല്ലാം ദൈവങ്ങളാകുന്നു. ആർക്കിനും എതിര് പറയാൻ പറ്റുമോ? ദൈവം പറഞ്ഞേന്. യഹൂദന്മാർ അതിനെതിര് പറഞ്ഞു. യേശു ചോദിച്ച ചോദ്യം, സ്ക്രിപ്ചറിന് മാറ്റം വന്നുകൂടാല്ലോ, നിങ്ങൾ സ്ക്രിപ്ചറെ മാറ്റാൻ ശ്രമിക്കുകയാണോ? ഹല്ലേലൂയ. പുനരുദ്ധരിക്കുകയാണ്, ഐ സെഡ്. ദൈവം പറഞ്ഞു. ഏത് ദൈവം? ദേവന്മാരുടെ, ദൈവങ്ങളുടെ നടുവിൽ. ഞാൻ ദേവന്മാർ തോന്നുന്നുണ്ട്, മനസ്സിലേക്ക് രൂപാന്തരം പ്രയോഗിക്കണം. ഞാൻ എനിക്ക് തോന്നിട്ടിരിക്കുക, പണ്ട് പഠിച്ചത് അങ്ങനെ തന്നെ വീണ്ടും ചതിച്ചോണ്ടിരിക്കുക. ദൈവങ്ങളുടെ നടുവിൽ ന്യായം വിധിക്കുന്ന ദൈവം പറയുകയാണ്, അതായത് ഏക സത്യ ദൈവം പറയുകയാണ്. നിങ്ങളെല്ലാം ദൈവങ്ങളാകുന്നു. അപ്പൊ നമ്മള് ദൈവം ഒന്നേ ഉള്ളു എന്ന് പറഞ്ഞോണ്ടിരുന്നു, അർത്ഥം ശരിയാവും. ദൈവം ഒന്നേ ഉള്ളു, സത്യമാണ്. യേശു പറഞ്ഞ ഏക സത്യ ദൈവം ഒന്നേ ഉള്ളു. അതൊന്നേ ഉള്ളൂ. അതാണ് യേശയ്യ പ്രവാചകൻ 45:5 ആവർത്തിച്ച് ആവർത്തി ദൈവം പറയുന്നത്, യഹോവയ ഞാൻ ഏകനാണ്, ഞാനല്ലാതെ വേറെ ദൈവമില്ല. പക്ഷെ ആ ദൈവം പറയാണ്, നിങ്ങളെല്ലാം ദൈവങ്ങളാകുന്നു. ആരെ കുറിച്ചാ പറയുന്നത്? അവിടെ എന്നിരിക്കുന്നു, നിങ്ങളെല്ലാം ദ സൺസ് ഓഫ് മോസ്റ്റ് ഹൈ, അത്യുന്നതന്റെ പുത്രന്മാരാണ്. മോസ്റ്റ് ഹൈ ആയ എന്റെ മക്കളാണ് നിങ്ങൾ. മോസ്റ്റ് ഹൈ ആയ എന്റെ മക്കളാണ് നിങ്ങൾ. അപ്പൊ ദൈവങ്ങളുടെ നടുവിൽ ഒരു മോസ്റ്റ് ഹൈ ആയ ദൈവം.
ഓ ഫാദർ. അത് ഇംഗ്ലീഷ് നിങ്ങളെ കണ്ടു, മലയാളവും കണ്ടു. ഇനി നമുക്ക് ഇതാ എബ്രായ ഭാഷയിൽ പഠിക്കാനുള്ള ബൈബിളിലേക്ക് പോവാ. ഓ ഫാദർ വി താങ്ക്. ഓ ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഐ ഹാവ് സെഡ്. ദൈവം പറഞ്ഞു, ഈ ആർ ഗോഡ്സ്. നിങ്ങളെല്ലാം ദൈവങ്ങളാകുന്നു. ദേവന്മാരല്ല, ദൈവങ്ങൾ. ഏത് ദൈവം? എലോഹീം. സെയിം വേർഡാണ്. ആദിയിൽ ദൈവം ആകാശം കൂടുന്നുണ്ട്, അതേ ദൈവത്തിന് അതേ വേർഡ്.
നിങ്ങളെല്ലാം എലോഹീമുകളാണ്. എലോഹീമുകളുടെ നാടുകൾ ഇതാ, എൽ എലിയോൻ ഗോഡ്, മോസ്റ്റ് ഹൈ ഗോഡ്, സർവശക്തനായ ദൈവം. അവരെ ന്യായം. അപ്പൊ നമ്മുടെ മൈൻഡ്, മനസ്സൊന്ന് ചേഞ്ച് ചെയ്യണ്ടേ? മൈൻഡ് മനസ്സൊന്ന് രൂപാന്തരം പ്രാപിക്കണ്ടേ? അനേക, പൗലോസ് പറഞ്ഞതുപോലെ നമുക്കും പറഞ്ഞു, അനേക ദൈവങ്ങളുണ്ട്. അതിന്റെ നടുവിൽ ഒരേ ഒരു ദൈവം, പിതാവായ ഏക സത്യം. അപ്പൊ യേശു അപ്പുറത്തു നിന്ന് വേറെ വാക്ക് പറയും, അതെ അത് തന്നെയല്ലേ ഞാൻ വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞേ, പിതാവായ ഏക സത്യദൈവം നമുക്ക് കൊണ്ടു വന്നു. അപ്പൊ നമുക്ക് ഇതിനെതിരെ പറയണമെങ്കിൽ പറഞ്ഞു, പറയരുതെന്ന് പറഞ്ഞു. ഈ പറയണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു. അവനവന്റെ ഇഷ്ടമായി, അവനവന്റെ ഇഷ്ടമാണ്. മരണശേഷം റിസൾട്ട് നമുക്ക് കിട്ടും. ഹല്ലേലൂയ. സത്യം എന്നാ പറയുമ്പോ സത്യം നമ്മൾ സ്വതന്ത്രമാക്കും. പക്ഷെ സത്യം അറിഞ്ഞിട്ടും അത് ഏറ്റെടുക്കാൻ തയ്യാറില്ലെങ്കിൽ വലിയ അപകടവും. അവർക്ക് ബോഷ്ക്ക് വിശ്വസിക്കുമാർ, ബോഷ്കിന്റെ ആത്മാവിനെ അവർക്ക് ലഭിക്കും. പിന്നെ ഒരിക്കലും പുറത്തേക്ക് വരാൻ പറ്റും. ഹല്ലേലൂയ. മരണം കൊണ്ട് അവസാനിക്കുന്ന മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി കുഞ്ഞേ, നിന്റെ നിത്യജീവനെ നീ യാഗമാക്കി ക്രിസ്തുവിനെ അനുഗമിക്കുക. ക്രിസ്തു പറഞ്ഞ രാമയം പ്രാതിന്റെ പുറകെ. പണ്ട് നമ്മൾ പലതും എഴുതി വെച്ചിട്ടുണ്ട്, അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അത് വിട്ടിട്ട് ശരീരത്തിലേക്ക് മാറുക. മനസ്സിലേക്ക് രൂപാന്തരം.
Oh Lord, I love you.
Oh, we are so holy. Walking on. യേശു തന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നു. യേശു തന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നു. ഇതേ വാക്യം തന്നെ. ഈ ദൈവങ്ങൾ ആരാണെന്ന് നാം പഠിച്ചു. ദൈവപുത്രന്മാരാണ്. ഇതേ വാക്യം യേശു തന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാം. യേശു ക്രിസ്തു പ്രസംഗത്തിൽ നടന്നുകൊണ്ട് വന്നപ്പോ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ദൈവപുത്രനാണ്, ഞാൻ തിയോസ് ആണെന്ന് യേശു പറഞ്ഞു. ദൈവപുത്രന്മാരുടെ പേര് തിയോസ് തന്നെയാ. ഓർമ്മയെ പ്രായം ഇന്ന് പലരും ഇത് ഉപയോഗിച്ചിട്ടാണ് യേശുവിനെ ദൈവമാക്കി എടുക്കുന്നത്. ഏത് ദൈവം? ഏകസത്യ ദൈവമാക്കി എടുക്കുന്നു. എന്റെ സഹോദരങ്ങളെ, ഏകസത്യ ദൈവം പിതാവ് മാത്രമേ ഉള്ളൂ. യേശു പറഞ്ഞു, യേശുവിനെ കൊണ്ടുവരരുത്. ആ ദൈവത്തിന്റെ പുത്രനാണ് യേശു. യേശു സ്വയം പറയുന്നത്, ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്, ആ ദൈവത്തിന്റെ പുത്രനാണ്. ആ ദൈവം അയച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ അതിനെ നമ്മൾ അംഗീകരിക്കണം. ഹലോ, അത് നമ്മൾ അംഗീകരിക്കണം. യേശു ദൈവമാണ്, യേശു തിയോസ് ആണ്. പക്ഷെ ഏത് തിയോസ് അല്ല. ദേവന്മാരുടെ നടുവിൽ ദേവന്മാരെ ന്യായം വിധിക്കുന്ന ദിവസം അല്ല, നമ്മളെ ന്യായം വിധിക്കുന്ന ദിവസമാണ് നമ്മുടെ കർത്താവ്. മനസ്സിലായോ? നമ്മളെ ന്യായം വിധിക്കും. അത് ദൈവം എന്ത് ചെയ്തു? പിതാവായ ദൈവം യേശുവിന് കൊടുത്തിരിക്കും, കൊടുത്തതാണ്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതേ വാക്യം യേശു പറയുന്നുണ്ട്. യേശു അവിടെ പറയുന്നത്, യേശു ഇത് പറഞ്ഞു വന്നപ്പോ യഹൂദന്മാരെ പറഞ്ഞു, നീ നിന്നെ തന്നെ തിയോസാക്കും. അപ്പൊ തിയോസ്, യേശു തിയോസ് ആക്കിയത് ഏകസത്യ ദൈവമാക്കി മാറ്റിയല്ല. കാരണം നമ്മുടെ ചിന്തയിൽ വരുമ്പോ ദൈവം ഒന്നല്ലേ ഉള്ളൂ. യേശു പറയുന്നത്, ഞാൻ ദൈവപുത്രനെന്ന് നിങ്ങളോട് പറഞ്ഞത്, ഞാൻ ദൈവപുത്രനെന്ന് നിങ്ങളോട് പറഞ്ഞത് എന്ന് പറഞ്ഞത്. ഈ വാക്യം അവിടെ കോട്ട് ചെയ്യുന്നു. ഈ വാക്യം അവിടെ കോട്ട് ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം.
യഹൂദന്മാർ അവനോട്, നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദൂഷണ നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവം ആക്കുന്നത് കൊണ്ടും അത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്ന് ഉത്തരം പറഞ്ഞു.
നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ തിയോസാക്കുന്നു. ശ്രദ്ധിച്ചേ, നിന്നെ തന്നെ എലോഹിമാക്കുന്നു, നിന്നെ തന്നെ തിയോസാക്കുന്നു. ഹല്ലേലൂയ. എല്ലാ ദൈവപുത്രന്മാരെയും വിളിക്കുന്ന തിയോസ് തന്നെയാണ്, എലോഹിമൻ തന്നെയാണ്. ഹല്ലേലൂയ. നീ നിന്നെ തന്നെ തിയോസാക്കുന്നു, നിന്നെ തന്നെ എലോഹിമാക്കുന്നു. അപ്പോ ഇനി അതിന് യേശു മറുപടി ആയിട്ട് എന്നാ പറയണേ? ഞാനാണ് ഏകസത്യ ദൈവമെന്നാണോ പറയുന്നത്? ഞാൻ ദൈവപുത്രനാണോ പറയുന്നതെന്ന് താഴേക്ക് നോക്കാം. ഹല്ലേലൂയ. ഞാൻ തിയോസ് തന്നെയാ, ഞാൻ എലോഹി തന്നെയാ. പക്ഷെ ഏത് എലോഹിയമാണ്? ഞാൻ പുത്രനായ എലോഹി. താഴേക്ക് വായി.
യേശു അവരോട്, നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ? ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് പറഞ്ഞു എങ്കിൽ തിരുവെഴുത്തിനു നീക്കം വന്നുകൂടായല്ലോ. ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശദീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ?
അപ്പൊ യേശു ക്രിസ്തു കൂടെ പറഞ്ഞതാ താൻ ആരാണെന്നാണ്. അതിന്റെ അവസാനം വായിച്ചു നോക്കി, 10:36 യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. ആ ലെവലിലാണ് ഞാൻ തിയോസ്, ദൈവത്തിന്റെ പുത്രനാണ്. വ്യക്തം. യേശുവിന്റെ വാക്ക് വിശ്വസിക്കാൻ കഴിയാത്തവരായി നമ്മൾ അതംബരിക്കരുത്. ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. അപ്പൊ ഒരാളൊന്നും എന്താ പറയാ? ഞാൻ പറയണേ, എന്റെ പേര് ഷാജി എന്നാണ്. അപ്പൊ ഉടനെ കേട്ടോ പറയാ, അല്ല. കേട്ടാളുടെ പ്രശ്നമാണത്. യേശു പറയാണ്, ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. അതിന്റെ അർത്ഥം ഞാൻ തിയോസ് ആണ്, ഞാൻ എലോഹിമാണ്. പക്ഷെ ഏത് എലോഹിം അല്ല. ദേവന്മാരുടെ മധ്യേ, സോറി, വീണ്ടും ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവങ്ങളുടെ മധ്യേ, തിയോസുകളുടെ മധ്യേ ന്യായം വിധിക്കുന്ന ഏകസത്യദൈവമായ തിയോസ് അല്ല ഞാൻ. ആ തിയോസിനാൽ നിയമിക്കപ്പെട്ട്, ആ തിയോസ് അയച്ചിട്ട് മാനവ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യർക്ക് നിത്യജീവം കൊടുത്താൽ ആ തിയോസിനാൽ, ഏത് തിയോസിനാൽ? ഏകസത്യ ദൈവമായ തിയോസിനാൽ അയക്കപ്പെട്ട തിയോസായ പുത്രനാണ് ഞാൻ. യേശു യഹൂദന്മാർ പറയുന്നത്, ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞത് കൊണ്ട്. അപ്പൊ ഇത് ഇത് പറയാൻ ആൾക്ക് ബുദ്ധിമുട്ടാ. യേശു പറഞ്ഞ ദൈവത്തിന്റെ പുത്രൻ, ദൈവത്തിന്റെ പുത്രന്റെ പേരെന്താ? തിയോസ്, എലോഹീം. നമ്മളെ സങ്കീർത്തനം 82:6 എന്നാ പഠിച്ചത്? അതാണല്ലോ പറയുന്നത്, ദൈവം ദൈവപുത്രന്മാരെ വിളിക്കുകയാണ്, എലോഹീം. അതാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ച്,
നിങ്ങൾ ദേവന്മാരാകുന്നു എന്നും നിങ്ങളൊക്കെയും അത്യുന്നതന്റെ പുത്രന്മാർ എന്നും ഞാൻ പറഞ്ഞു.
ശ്രദ്ധിച്ചേ, ഇവിടെ യേശു എന്ന് പറയാം, നമുക്ക് ഒന്ന് തിരുത്തി വായിച്ചാലോ, നിങ്ങൾ ദൈവങ്ങളാകുന്നു എന്നും ഞാൻ പറഞ്ഞു. ഇത് കോട്ടിംഗ് ആണ്, പഴയ കോട്ടിംഗ് ആണ്. അതായത് ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ അവിടെ ഏകസത്യ ദൈവത്തെ കൊണ്ടേ പറയും. ഇംഗ്ലീഷ് നോക്കിയ കാണാം, യേശു നോക്കി, ഇഫ് ഹി കോൾഡ് ദം ഗോഡ്സ്, ഇഫ് ഹി കോൾഡ് ദം ഗോഡ്സ്, ഇഫ് ഹി എന്ന് വെച്ചാൽ പിതാവായ ഏകസത്യ ദൈവത്തെ കൊണ്ടേ പറയും. കോൾഡ് ദം ഗോഡ്സ്, മറ്റുള്ളവരെ ദൈവങ്ങൾ എന്ന് വിളിച്ചുവെങ്കിൽ, ആരെ? ദൈവപുത്രന്മാരെ, ഏക സത്യ ദൈവം, പിതാവ് ദൈവങ്ങൾ എന്ന് വിളിച്ചെങ്കിൽ ആ തിരുവെഴുത്തിന് മാറ്റം വന്നുകൂടായല്ലോ. ആ തിരുവെഴുത്തിന് മാറ്റം വന്നുകൂടായല്ലോ. തിരുവെഴുത്തിന് മാറ്റാൻ ശക്തി ഉണ്ടോ നമുക്ക്? യേശു തിരിച്ചു ചോദിക്കുകയാണ്, തിരുവെഴുത്തിന് മാറ്റം വരാൻ പാടില്ല. പിതാവായ ഏക ദൈവം തന്റെ പുത്രന്മാരായ ദൈവപുത്രന്മാരെ ദൈവങ്ങൾ എന്ന് വിളിച്ചു. പറയാൻ പറ്റുമോ? ദൈവങ്ങൾ എന്നാര് വിളിച്ചു? പിതാവ്. ഞാനല്ല പറഞ്ഞത്, യേശു പറയുന്നത്. ആ ഏക സത്യ ദൈവം തന്റെ പുത്രന്മാരെ ദൈവങ്ങൾ എന്ന് വിളിച്ചു. മോണോസ്, അഗ്നോസ്, തിയോസ്, തന്റെ പുത്രന്മാരെ, തന്റെ ബെൻ, ആ കുഞ്ഞുങ്ങളെ, ആ പുത്രന്മാരെ വിളിച്ചത് തിയോസുകൾ എന്നാണ്, അല്ലെങ്കിൽ എലോഹിമുകൾ എന്നാണ് വിളിച്ചത്. അപ്പോ അപ്പൻ മക്കളെ പേര് പറഞ്ഞ് വിളിക്കുന്നത് കേട്ടോ, എല്ലാവരും ദൈവങ്ങളാണ്. പക്ഷെ ആരും അപ്പനല്ല, എല്ലാവരും അപ്പന്റെ പുത്രന്മാരാണ്. ഹല്ലേലൂയ, എല്ലാവരും അപ്പന്റെ പുത്രന്മാരാണ്. ഇതാണ് സങ്കീർത്തനം 82:6 പറയുന്നത്. ദൈവം വിളിയാണ്, നിങ്ങളെല്ലാം ദൈവങ്ങളാണ്, നിങ്ങളെല്ലാം അത്യുന്നതന്റെ പുത്രന്മാരാണ്. അത്യുന്നതന്റെ പുത്രന്മാരെ വിളിക്കുന്ന പേര് ദൈവങ്ങൾ എന്നാണ്. ഇതാണ് യേശു പറയുന്നത്, തിരുവെഴുത്തിന് മാറ്റം വന്നുകൂടല്ലോ. ഞാൻ ദൈവപുത്രനാണ്, ഞാൻ എലോഹീമാണ്, എന്റെ അപ്പൻ എലോഹീമാണ്. മോനോസ്, അല്ലെത്തിനോസ്, എലോഹീം, അല്ലെങ്കിൽ തിയോസ്. ദൈവങ്ങളുടെ നടുവിലെ ഏക സത്യത്തെ, ഹല്ലേലൂയ. അവിടെ പറയുന്ന കാര്യം, ഐ സെഡ് യു ആർ ഗോഡ്, ദൈവം പറഞ്ഞു, ദൈവം പറഞ്ഞു, നിങ്ങൾ ദൈവങ്ങളാകുന്നു. ഇനി ഇതിന്റെ എബ്രായ ഭാഷ കൂടെ നമുക്ക് ചർച്ചയ്ക്ക് ചെയ്തിട്ട് ഇന്ന് നമുക്ക് തൽക്കാലം അവസാനം. ഓ ലോർഡ്, ഐ ലവ്. നമ്മൾ യോഹന്നാൻ സുവിശേഷം എടുത്തേക്കല്ലോ, ഈ 82:6 നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പൊ ആരാണ് ദൈവങ്ങൾ എന്നുള്ളതിന്റെ ആൻസർ അവിടെ കിടക്കുന്നത്. ദൈവങ്ങൾ, ദൈവത്തിന്റെ പുത്രന്മാരെയാണ് ദൈവങ്ങൾ, അല്ലെങ്കിൽ എലോഹീമുകൾ, എലോഹീം എന്ന് വിളിക്കുന്നത്. അത് പ്ലൂരൽ പേരാണ്. അപ്പൊ യോഹന്നാൻ സുവിശേഷം 10:1, ഓ ഫാദർ വി ലവ്. യഹൂദന്മാര് പറയുന്ന ചോദ്യം, ആദ്യത്തെ വാക്യം, ആദ്യത്തെ വാക്യം, the Jews answered him saying, for a good, answered him saying, for a good work we stone thee not, നീ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ നിമിത്തമല്ല നിന്നെ കല്ലെറിയുക, but for blasphemy and because that thou being a man makest thyself God. മനുഷ്യനായിരിക്കുന്ന നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു. ശ്രദ്ധിച്ചേ, ഇത് പുതിയ നിയമത്തിലേക്ക് നമ്മൾ ഗ്രീക്കിലാണ്. അവിടെ എലോഹീം എന്നുള്ള വാക്ക് തിയോസ് എന്നായി മാറി. തിയോസ്, തിയോസ് എന്നാണ് ഗ്രീക്കില് ദൈവത്തെ പറയുന്നത്. നിങ്ങൾ അവിടെ കാണാൻ പറ്റും.
അതിന്റെ സ്ട്രോങ് റെഫറൻസ് നമ്പർ G231.
അപ്പോ ഇതാ നിങ്ങൾ തന്നെ തിയോസാക്കുകയാണ്. അപ്പോ യേശു ക്രിസ്തു അതിൽ പറയുന്ന മറുപടിയാണ് താൻ. Jesus answered them, is it not written in your law? ഈ കോട്ടിംഗ് ആണ്. I said, അതായത് ദൈവം പറഞ്ഞു, അതാണ് സങ്കീർത്തനം 82 I said, ദൈവം പറഞ്ഞു, ye are God's theos എന്നുള്ള വേദനാ അർത്ഥങ്ങൾ.
അപ്പൊ ദൈവപുത്രന്മാരെ എന്നാ വിളിക്കണേ? തിയോസ് എന്ന് തന്നെയാണ്, ദൈവം തന്നെ, ദൈവം ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ദൈവങ്ങൾ എന്നാണ് വിളിക്കുന്നത്, സെയിം വേണം ഉപയോഗിക്കുന്നത്.
ഹല്ലേലൂയ. ഇനി താഴേക്ക് വരുമ്പോ ഇനി ആരാണ് ആ ദൈവപുത്രന്മാർ എന്ന് പറയുന്നത്? യോഹന്നാൻ 10:35 പറയാം, if he called them, ആരെ ദൈവം വിളിച്ചു എങ്കിൽ, called them gods, ദൈവം അവരെ ദൈവങ്ങൾ എന്ന് വിളിച്ചു എങ്കിൽ, ആരെ ദൈവപുത്രന്മാരെ ദൈവം എന്ന് വിളിച്ചില്ലെങ്കിൽ, and to him the word of God came, ദൈവത്തിന്റെ വചനം വന്നവരെ ദൈവപുത്രന്മാരെന്ന് വിളിച്ചു എങ്കിൽ. ഹല്ലേലൂയ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ വചനം വന്നവരെയാണ് ദൈവപുത്രന്മാർ എന്ന് വിളിക്കുന്നത്. നമ്മൾ ക്വാളിഫൈ ആയിട്ടുണ്ടോ എന്ന് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. ആ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ്, എന്നെ വളരെ സ്ട്രൈക്കും. ദൈവത്തിന്റെ വചനം ലഭിക്കുന്നവരെ ദൈവപുത്രന്മാർ എന്ന് വിളിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇത് പുതിയ നിയമത്തിലൊരു വാക്യമായിട്ട് നിങ്ങൾക്ക് വേറൊരു വാക്യമായിട്ട് ഇതിനെ ലിങ്ക് ചെയ്യിക്കാൻ പറ്റും. ഒന്ന് ചെയ്ത് നോക്കിയേ, ദൈവപുത്രന്മാർ എന്ന് വിളിക്കുന്നത്. നാളെ ദൈവം ഒന്നിക്കും പറഞ്ഞുതരാം. എപ്പോഴും ഞാൻ പറഞ്ഞിരുന്നത് റെഡിമേഡ് ആയിട്ട് ഭയങ്കര +2 വേടാ. ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടുന്നവരെയാണ് ദൈവപുത്രന്മാർ എന്ന് വിളിക്കുന്നത്. ഞാനൊരു ക്ലൂ തരാം. റോമലേഖനം 8 വേണ്ട, അങ്ങ് പറഞ്ഞു തരാം. നിങ്ങളായിട്ട് ബുദ്ധിമുട്ടണ്ട. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ആത്മാവിന്റെ അരുളപ്പാട് കിട്ടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. അത് തന്നെ എവിടെ പറയുന്നേ? അത് തന്നെ എവിടെ പറയുന്നത്? ദൈവത്തിന്റെ വചനം ലഭിക്കുന്നവരെയാണ് ദൈവങ്ങൾ എന്ന് വിളിക്കുന്നത്. ഗോഡ് ക്ലാസ്. അല്ലെങ്കിൽ ഇതിനു വേണ്ടി ദൈവം നമ്മളെ വിളിച്ചത്, യേശുവിനെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി അവനെ കൈക്കൊണ്ട് അവന്റെ നാമം വിളിച്ചതിന് ഏതൊരു മനുഷ്യ മക്കൾക്കും ദൈവ മക്കളാകാൻ അധികാരം കൊടുത്തു. മനുഷ്യ മക്കൾക്ക് ദൈവ മക്കളാകാൻ അധികാരം. ഹല്ലേലൂയ. അതിലേക്ക് എത്തണം. അപ്പോ ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടണം. ഇതുകൊണ്ടാ പുതിയ മുഴുവൻ പറയുന്നത് ആത്മാവിനാ നയിക്കപ്പെടുന്നവർ. ആത്മാവ് പറയുന്ന ചെവിയുള്ള കേൾക്കട്ടെ, ആത്മാവ് പറയുന്ന ചെവിയുള്ള കേൾക്കട്ടെ. മനുഷ്യപുത്രന്മാർക്കല്ല ചെവി, ദൈവപുത്രന്മാർക്കാ ചെവി. ഹല്ലേലൂയ. നമ്മൾ അങ്ങോട്ടേക്ക് ഇപ്പൊ പോകുന്നില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എന്നിട്ട് പറയാണ് ദൈവത്തിന്റെ വചനം വന്നവരെ ദൈവപുത്രന്മാർ എന്ന് പറയുന്നില്ല. And the scripture cannot be broken. ആ സ്ക്രിപ്ചർ തകർന്നു പോകാൻ പറ്റത്തില്ലല്ലോ, അതിന് മുടക്കം വരാൻ പറ്റത്തില്ലല്ലോ. ഹല്ലേലൂയ. പറ്റത്തില്ല സഹോദരങ്ങളെ. ഇത് യേശു പറയാണ്, എന്നിട്ട് യേശു പറയാണ്, ആ ദൈവത്തിന്റെ പുത്രൻ ഞാനാ. ഹല്ലേലൂയ. താഴേക്ക് എന്നിട്ട് പറയാണ്, തോന്നോണ എല്ലാ saying of him whom the Father has sanctified and sent into the world.
ആ പിതാവിനെ നേരത്തെ ദൈവം എന്ന് പറയുന്നേ,
thou blasphemest because I said I am the son of God.
I said, this പറയാണ്, ഞാൻ പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞത് കൊണ്ട് നീ ദൈവ ദൂഷണം പറയുന്നു, ബ്ലാസ്ഫമി പറയുന്നുവോ എന്ന് അവര് ചോദിക്കുകയാണ്, മതക്കാർ ചോദിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ യേശു പറഞ്ഞത്, ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്, എന്റെ പേര് തിയോസ് തന്നെയാണ്, എന്റെ പേര് എലോഹിം എന്ന് തന്നെയാ. ഹല്ലേലൂയ. പക്ഷെ ഏത് എലോഹിം അല്ല, എലോഹിമന്റെ നടുവിലെ ഏത് സത്യദൈവമായ എന്റെ പിതാവായ നിങ്ങളുടെ പിതാവായ എലോഹിം അല്ല, ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. ഇതിലേക്കാണ് നമ്മളെയും വിളിച്ചിരിക്കുന്നത്, ഇതിലേക്കാണ് നമ്മളെയും വിളിച്ചിരിക്കുന്നത്. അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട്, യേശുവിന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവപുത്രന്മാരാകുവാൻ, ദൈവ മക്കളാകുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുക. എത്ര വലിയ സ്നേഹം. ആദ്യ ഫലം ക്രിസ്തു, തുടർന്ന് ക്രിസ്തുവിനുള്ളവർ അവന്റെ വരണം. ഹല്ലേലൂയ. ക്രിസ്തുവിനോട് അനുരൂപമാകുക നമ്മളെ മുന്നിൽ നിൽക്കുന്നത്. എത്ര മഹാഭാഗ്യ പദവി അദ്ദേഹം നമ്മൾ നൽകിയിരിക്കുന്നത്. ദൈവത്തിന് പറയുന്നു, നോക്കൂ എത്ര വലിയ സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു.
നാം ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടുവാൻ, ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടുവാൻ. നിങ്ങൾക്ക് ഒറ്റടിക്ക് കേട്ടാ പേടിയാണ്. ദൈവപുത്രന്മാരുടെ പേരെന്താണ്? എബ്രായ ഭാഷയില് ദൈവപുത്രന്മാരുടെ പേരെന്താണ്? ദൈവപുത്രന്മാരുടെ പേരെന്താണ് ഗ്രീക്ക് ഭാഷയില്? ഒന്ന് ചിന്തിച്ചൊന്ന് ധ്യാനിച്ചോ. ഈ ആഴ്ച ആ ധ്യാനമായിരിക്കുന്നത് യേശുവിനോട് അനുരൂപമാകുവാൻ നമ്മൾ മുന്നിപ്പിച്ചു. ഹല്ലേലൂയ. റോമലേ കേട്ടിരിക്കുന്നു, യേശുവിനോട് അനുരൂപമാകുവാൻ നമ്മളെ മുന്നിപ്പിച്ചിരിക്കുന്നു. യേശുവിനെ കൈക്കൊണ്ടാകും വിശ്വസിക്കുന്ന ഏതാവും ദൈവപുത്രന്മാരാക്കുവാൻ. ഹല്ലേലൂയ. കാർമിന് എത്ര വലിയ സ്നേഹമാ പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. പ്രിയ മകനെയും മകളെ, ഈ സ്നേഹത്തിലേക്കാണ് നിന്നെ വിളിക്കുന്നത്. ഈ സ്നേഹത്തിലേക്കാണ് നിന്നെ വിളിക്കുന്നത്. അവർ നിന്നെ ഒരു ജാതിക്കാരനാക്കാനോ ഒരു മതക്കാരനാക്കാനോ ഒരു ഡിനോമിനേഷൻകാരനാക്കാനോ ഒന്നും അല്ല വിളിച്ചത്. അവരെ കൈക്കൊണ്ട്, യേശുവിനെ കൈകൊണ്ട്, യേശു നമുക്ക് വിശ്വസിക്കുന്ന ഏവർക്കും ദൈവപുത്രന്മാരാകാനുള്ള സീഡാണ് ദൈവം നമുക്ക് നൽകിയത്. ഹല്ലേലൂയ. ഇത് ഏറ്റെടുക്കുക. അല്ലാണ്ട് നീ ഒരു കത്തോലിക്കനൊരു പെന്തക്കോസ്റ്റ്കാരനോ ഒരു ഐപിസിക്കാരനോ ഒരു ഡിഎസ്ഐക്കാരനോ ആയിട്ട് അവസാനിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ദൈവം നിന്നെ വിളിച്ച് ദൈവപുത്രനായിട്ടിരിക്കാനാണ്, ദൈവപുത്രനായിട്ട് മാറുവാനോ അതിനുള്ള സീഡാണ് കർത്താവ് നമുക്ക് നൽകിയ ദൈവപുത്രനായ യേശു. ഹല്ലേലൂയ. ഈ കാര്യം എത്രയോടോ മനസ്സിലാക്കി ആ ഒരു റിസൾട്ടിലേക്ക് നമ്മൾ കടന്നു വരണം. ആ റിസൾട്ടിലേക്ക് കടന്നു വരുമ്പോൾ രണ്ട് സൈൻ നമ്മുടെ ജീവിതത്തിൽ കാണും. ഒന്ന്, യോഹന്നാൻ 3:9, അവന് പാപം ചെയ്യാൻ കഴിയത്തില്ല. രണ്ട്, അവന്റെ ഉള്ളത്തിൽ ജീവൻ ഉള്ളിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കും, വന്നുകൊണ്ടേയിരിക്കും, വന്നുകൊണ്ടേയിരിക്കും. അതാണ് യോഹന്നാൻ സുവിശേഷം 7 എന്ന് പറയുന്നത്. ഇതാ എന്ന് വിശ്വസിക്കുന്നതിന്റെ ഉള്ളത്തിൽ തിരുവെഴുത്ത് പറയുന്നത്, ജീവൻ ചെന്നാൽ നീ ഒഴുകോ, മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുന്ന ഈ ശുശ്രൂഷയുടെ ആദ്യം മുതൽ ഇത്ര നേരം നിലയിരുന്നില്ലേ? നിങ്ങൾ അകത്തേക്ക് ഇപ്പൊ എന്താ ഒഴുകി വന്നേന്ന് അറിയാമോ? ജീവനെ ഒഴുകി വന്നെ. നിങ്ങൾ അതേ ഒരു കൺസെപ്റ്റിലാണ് ഇരുന്നതെങ്കിൽ ജീവനെ ഒഴുകി വന്നു. ഹല്ലേലൂയ. നമ്മുടെ കണ്ണിലാണ് കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ദൈവങ്ങളുടെ നടുവിലെ ഏകസത്യ ദൈവം. ഹല്ലേലൂയ. ദൈവം ദൈവങ്ങളുടെ സഭയിൽ, കോൺഗ്രിഗേഷനിൽ ന്യായം വിധിക്കും. ഹല്ലേലൂയ. ദൈവം തന്റെ പുത്രന്മാരെ ദൈവങ്ങൾ എന്ന് വിളിക്കുന്നു. ഹല്ലേലൂയ. ഓ വി താങ്ക് യു ഫാദർ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങൾക്ക് തന്ന ഇൻസൈറ്റിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു പിതാവേ. അപ്പൊ അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ആദ്യമായി ഇത് കേട്ട കർത്താവേ, ലോകത്തിലേക്ക് ഇന്ന് ആദ്യമായിട്ട് ഇത് റിലീസ് ചെയ്തല്ലോ, ബൈബിളിൽ ഉള്ളത് തന്നെ അങ്ങ് ഞങ്ങളുടെ ഇടയിൽ റിലീസ് ചെയ്തല്ലോ പിതാവേ. അപ്പൊ ആ മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള കുഞ്ഞുങ്ങൾക്ക് താങ്ക് യു അപ്പ. അങ്ങ് അവരോട് ഇടപെടുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഓരോ വ്യക്തികളെ സത്യം പറയുമ്പോൾ സത്യം സ്വതന്ത്രമാകുക അങ്ങ് ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുതകരങ്ങളിലേക്ക് കഴിഞ്ഞ നാളുകളായ അജ്ഞതയുടെ തടവെങ്കിൽ ഈ മകളെ കെട്ടിയിട്ടിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെ പരിശുദ്ധാത്മാവ് അങ്ങനെ പുത്രനായ ക്രിസ്തുവിലൂടെ ആ കഥാവേ ആ ക്രമീകരണങ്ങളെ ആ മലകളെ ആ കോട്ടകളെ ഇടിച്ചു താഴിടുകയ നമ്മിയോടെ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുക. കൃപ കൃപ എന്ന ആർപ്പ് വിളിയോടെ മുന്നോട്ട് 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 എന്ന് പറഞ്ഞ അങ്ങയുടേതായ മഹാസന്ദേശം കർത്താവ് ഇവിടെ പ്രാവർത്തിക തലത്തിൽ കടന്നു വരികയ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ മാത്രമല്ല കർത്താവ്, ഇത് ആരൊക്കെ കേൾക്കുന്നു അവരെല്ലാ ജീവിതത്തിൽ ഈ സന്ദേശം ഒരു ട്രാൻസ്ഫോർമേഷൻ ആയി തീരുവാൻ അങ്ങടയാക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ പിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാണോ പിശാചി പിടിയിൽ നിന്ന് ലോകമാകുന്ന തലമുറയിൽ നിന്ന് അവരെ ക്രിസ്തുവിൽ പിടിച്ച് ക്രിസ്തുവിലൂടെ സ്വർഗീയ പിതാവിന്റെ മാറിലണയ്ക്കുന്ന ആ ശുശ്രൂഷയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഇവിടെ അത്ഭുതകരങ്ങളിലേക്ക് ജനത്തെ ഏർപ്പിക്കുന്നു. ഇവിടെ സകല ആവശ്യങ്ങളും ഇല്ലെന്ന് മഞ്ഞും മഴയും നയിക്കണമേ. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യമാക്കണമേ കർത്താവേ. സമാധാനം ഇല്ലാത്തവർക്ക് സമാധാനം കൽപ്പിക്കുകയാണ് പ്രിയ നല്ല പിതാവിയുടെ സകല സാമ്പത്തിക ആവശ്യങ്ങളുടെ പേരിൽ അങ്ങയുടെ കരം കൂട്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആള് മാറിയതായവരെ തീർക്കണമേ. എല്ലാ മഹത്വവും ഞങ്ങൾ ഞങ്ങളുടെ സ്വർഗീയ പിതാവായ യഹോ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സമർപ്പിക്കുന്നു. താങ്ക് യു ഫോർ ദൈ സ്പിരിറ്റ് ഫാദർ ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നമുക്ക് തരുവാനായിട്ട് ഇടയായി. കേട്ട വചനം ഇത് വീണ്ടും നിങ്ങൾ കേൾക്കുക. ഈ വചനങ്ങൾ അങ്ങനെ തന്നെ മുട്ടും വരുന്ന ധ്യാനിക്കുക. ദൈവം നിങ്ങളെ മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങളെ വളർത്തും. വലിയൊരു കോട്ടയിൽ ഇടിഞ്ഞു വീണിരിക്കുക മനുഷ്യ ഹൃദയങ്ങളിൽ. ഹല്ലേലൂയ. തുടർന്ന് ഹല്ലേലൂയ ആ എറിഹോ ആ കോട്ട ഇടിഞ്ഞു വീഴുമ്പോൾ ജനം അകത്തേക്ക് കയറുന്നത് പോലെ നിങ്ങൾ ഇതാ ഹല്ലേലൂയ കൃപ കൃപ എന്ന ആർപ്പ് വിളിയോടെ നിങ്ങൾ അകത്തേക്ക് കയറിക്കോ, യേശുവിനെ അനുഗമിച്ചോ, ആ പിതാവിന്റെ അടിക്കൽ നമുക്ക് എത്തിച്ചേരാം. അതിനായി ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇത് ദൈവരാജ്യ സന്ദേശമാണ്. ഇനി യുഗം അധികമില്ല. ഇതാ യുഗം തീരാൻ പോവുകയാണ്. യേശു ക്രിസ്തു ജെറുസലേം തലസ്ഥാനമായി വാഴാൻ പോവുകയാണ്. അതിന് പിന്നെ അവിടെ നമുക്ക് പരസ്പരം കാണുവാനായിട്ട് അടിയാകണം. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.